The sermon "God Keeps His Word" was delivered on Sunday evening, January 20, 1957, at the Branham Tabernacle, Jeffersonville, Indiana, USA. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ലാവോദിക്യാ സഭയുടെ കാലമെന്ന് പറയപ്പെടുന്ന ഈ അന്ത്യകാലത്തിലെ സഭയുടെ ദൂതനും ഈ കാലത്തേക്ക് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനെന്ന് ലോകമെങ്ങും അറിയുകയും അങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ എളിയ ദാസനായ സഹോദരൻ വില്യം മാരിയൻ ബ്രൺഹാം അമേരിക്കയിലുള്ള ഇന്ത്യാനയിലെ ജെഫേഴ്സൺവില്ലെ എന്ന സ്ഥലത്തെ ബ്രണഹാം കൂടാരത്തിൽ വെച്ച് 1957 ആണ്ട് ജനുവരി മാസം 20 തീയതി ഞായറാഴ്ച വൈകുന്നേരം പ്രസംഗിച്ച "ഗോഡ് കീപ്സ് ഹിസ് വേർഡ്", അതായത് ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു എന്ന സന്ദേശം മലയാള പരിഭാഷയോടുകൂടിയത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Effort to sing it for me when I come. Sister Angie and Sister Gertie, the Lord bless them.
ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. കൂടാതെ ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി ഇത് പാടുന്നതിനായി സഹോദരി ആഞ്ചിയും സഹോദരി ഗേർട്ടിയും കൂടിയിടുന്ന ഈ ഉദ്യമത്തിനായി ഞാൻ അവരോട് നന്ദിയുള്ളവരാകുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ.
When I hear that, it brings back old memories of long ago. Just before leaving the tabernacle, we had a great revival of a complete winter of preaching on the book of the revelation of the Lord Jesus.
ഞാനത് കേട്ടപ്പോൾ വളരെ നാളുകൾക്ക് മുമ്പുള്ള പഴയ ഓർമ്മകളെ അതിന്റെ മനസ്സിൽ കൊണ്ടുവന്നു. ഈ കൂടാരം വിടുന്നതിന് തൊട്ടു മുമ്പ് ഒരു തണുപ്പ് സമയം മുഴുവൻ നമുക്കൊരു മഹത്തായ ഉണർവുണ്ടായിട്ട് കർത്താവായ യേശുവിന്റെ വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നും പ്രസംഗിച്ചിരുന്നു.
Almost every Sunday night they would sing the song "Keep Holding On". Thank you. And I am certainly happy that they sang it again tonight for us.
എല്ലാ ഞായറാഴ്ച രാത്രിയിലും അവർ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന പാട്ട് പാടിയിരുന്നു. സഹോദരി ഗേട്ടി, നന്ദിയുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി അവർ വീണ്ടും പാടിയതിനായി തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട്.
Sister Angie was saying that she was just a bit hoarse. Well, don't feel lonesome. I am too.
സഹോദരി ആഞ്ചിയുടെ തൊണ്ട സ്വല്പം പരിഷമായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞിരുന്നു. കൊള്ളാം, ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട, ഞാനും കൂടെയുണ്ട്.
This morning, after making the people suffer through about a 2.5-hour sermon, as one of my miniature types, so I got outside when it was a little wet on the ground, and of course that's the way I get.
എന്നാൽ ഇന്ന് രാവിലെ സമയം ജനങ്ങളെ ഏകദേശം 2.5 മണിക്കൂർ നേരത്തെ സന്ദേശവുമായിട്ട് ഞാൻ കഷ്ടപ്പെടുത്തിയിരുന്നു. അതെന്റെ ചെറിയ തരത്തിൽപ്പെട്ട ഒന്നായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ സ്വല്പം വേർതിരിക്കുകയും തീർച്ചയായും അപ്രകാരമാണ് അതായിരിക്കുന്നത്.
But I just love the Word, and especially the blessing of the Holy Spirit with the Word. And when He is blessing and helping, I just simply can't find the place to stop. So you know how it is.
എന്നാൽ ഞാൻ വചനത്തെ ഇഷ്ടപ്പെടുന്നു. വിശേഷിച്ചും വചനത്തോടുകൂടിയുള്ള പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളെ ഇഷ്ടപ്പെടുന്നു. അവൻ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർത്തുന്നതിനായി ഒരു സ്ഥാനം കിട്ടുകയില്ല. അതുകൊണ്ട് അത് എപ്രകാരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
Now, maybe not quite so long tonight that I wish to speak because of being a little hoarse, but depending on God for our blessings and for His spiritual help that we vitally need in our lives.
ഇപ്പോൾ തൊണ്ട സ്വല്പം പരിഷമായിരിക്കെ ഞാൻ ഇന്ന് രാത്രിയിൽ അധികം നീട്ടി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിനും കൂടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പരമപ്രധാനമായി ആവശ്യമുള്ള ആത്മീയ സഹായത്തിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ സഹോദരൻ നെവിൽ തന്റെ പരിപാടികളെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ ശ്രോതാക്കളും ഈ പരിപാടി കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Now, he doesn't tell me to say this, but I never was so blessed in listening to a program as I was this last Saturday. How many heard that message? That was a masterpiece.
ഇത് പറയുന്നതിനു വേണ്ടി അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഒരു പരിപാടി കേട്ടിട്ട് ഒരിക്കലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. എത്ര പേർ ആ സന്ദേശത്തെ കേട്ടിരുന്നു! അതൊരു ഉത്തമ സൃഷ്ടി തന്നെയായിരുന്നു.
WLRP 905 o'clock until 9:30 each Saturday morning, the Neville Trio.
9 തൊട്ട് 9:30 വരെ എല്ലാ ശനിയാഴ്ചയും രാവിലെ WLRP-യിൽ നേവൽ ത്രയമാകുന്നു.
I was speaking to the brother who takes the recordings, Brother Leo, which is in the room, and he was so carried away with it that he said, "Say, who's this preacher?" He had the radio on.
പിന്നീടുള്ള മുറിയിൽ റെക്കോർഡിംഗ് നടത്തുന്ന സഹോദരൻ ലിയോയുമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം അത്രമാത്രം അതുമായി ലയിച്ചു പോയിട്ട് ഈ പ്രാസംഗികൻ ആരാകുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ റേഡിയോ ഓണായിരുന്നു.
And Brother Gene or some of them said, "It's Brother Neville, this is his time." And it really was wonderful. Not only that, but everyone.
സഹോദരൻ ജീനോ അല്ലെങ്കിൽ അവരിൽ മറ്റാരോ ഇത് സഹോദരൻ നെവിലാകുന്നു എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ സമയമാകുന്നു. അത് വാസ്തവമായും അത്ഭുതകരമായിരുന്നു. അത് മാത്രമല്ല, എന്നാൽ എല്ലാവരും തന്നെ.
I'll tell you the reason I'd love to hear Brother Neville speak. Not mainly because he's a good preacher, but because I know that he lives what he preaches. And I would rather you would live me a sermon than preach me one. It'll be more effective.
സഹോദരൻ നെവിൽ സംസാരിച്ച് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം പറയാം. അത് മുഖ്യമായും അദ്ദേഹം നല്ലൊരു പ്രാസംഗികനായതുകൊണ്ടല്ല, എന്നാൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് അദ്ദേഹം ജീവിക്കുന്നു എന്നെനിക്കറിയാം. എന്നോടൊരു സന്ദേശം പ്രസംഗിക്കുന്നതിലും കൂടുതൽ ഒന്നെനിക്ക് ജീവിച്ചു കാണിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് കൂടുതൽ
ഫലപ്രദമായിരിക്കും. And this morning I was speaking on the impersonation of Christianity.
ഇന്ന് രാത്രിയിൽ കുറച്ചു നേരത്തേക്ക് ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നു എന്ന വിഷയത്തെ പ്രസംഗിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് രാവിലെ സമയം ഞാൻ ക്രിസ്തുമതത്തിന്റെ അഭിനയത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു.
And now the Lord add his blessings now as we read his word. And I want to read from several places in the scripture, at least 3, or maybe quote some more. Because it's the word that we're speaking about.
ഇപ്പോൾ അവന്റെ വചനത്തെ നാം വായിക്കുമ്പോൾ കർത്താവ് തന്റെ അനുഗ്രഹത്തെ അതോടുകൂടി ചേർക്കാനിടയാകട്ടെ. ഞാൻ തിരുവെഴുത്തിൽ പലയിടത്തു നിന്നും വായിക്കാൻ ആഗ്രഹിക്കുകയും കുറഞ്ഞപക്ഷം 3 അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഉദാഹരണങ്ങളോ വായിക്കുന്നതായിരിക്കും. കാരണം നാം സംസാരിക്കുന്നത് വചനത്തെക്കുറിച്ചാകുന്നു.
In the last book of the Bible, the book of Revelation, after the complete Bible has been being finished, here was the message to the church at the 22nd chapter of Revelation and beginning with the 17th verse.
ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാടിന്റെ പുസ്തകത്തിൽ ബൈബിൾ മുഴുവനും സമ്പൂർണമായതിനു ശേഷം സഭയ്ക്കുള്ള സന്ദേശം ഇതാകുന്നു. വെളിപാടിന്റെ 22 അധ്യായത്തിന്റെ 17 വാക്യം തൊട്ട് വായിക്കാം.
And the Spirit and the bride say, "Come." And let him that is the thirst say, "Come." Let him that heareth say, "Come." And let him that is a thirst come. And whosoever will, let him take all the waters of life freely.
വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ.
For I testify unto every man that heareth the words of the prophecy of this book, if any man shall add unto these things, God shall add unto him the plagues that are written in this book.
ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും.
And if any man shall take away from the words of this book, of this prophecy, God shall take away his part out of the book of life and out of the holy city and from the things that are written in the book.
ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും.
He that testifies these things saith, "Surely I come quickly. Amen. Even so come, Lord Jesus." The grace of our Lord Jesus Christ be with you all. Amen.
ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.
And then over in St. John, the 12th chapter of St. John, and beginning with the 39th verse.
വിശുദ്ധ യോഹന്നാന്റെ 12-ാം അധ്യായം 39-ാം വാക്യം തൊട്ട് വായിക്കാം.
Therefore they could not believe because Isaiah said again, He has blinded their eyes and hardened their hearts, that they should not see with their eyes, nor understand with their hearts, and be converted, and I should heal them.
അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൌഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു.
And then in St. Matthew, the 24th chapter, and in the 35th verse, Jesus speaking.
അതിനുശേഷം വിശുദ്ധ മത്തായിയുടെ 24-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശു പറഞ്ഞു,
Heaven and earth shall pass away, but my word shall never pass away.
ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല.
And in Galatians 1:8, though we are an angel from heaven, preach any other gospel unto you than that which you have received, let him be unto you accursed.
ഗലാത്യർ 1:8 വാക്യം, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ
വണങ്ങാം.
ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ നാമത്തിൽ ഞങ്ങൾ വരികയും എന്റെ നാമത്തിൽ പിതാവിനോട് എന്ത് അപേക്ഷിച്ചാലും ഞാൻ നിനക്ക് ചെയ്യും എന്നവൻ ഞങ്ങളെ വിളിച്ച് പറഞ്ഞുമിരിക്കുന്നു.
സോ വി കം ഇൻ ജീസസ് നെയിം ടു ഫസ്റ്റ് റിപെന്റ് ഓഫ് ഔർ ഓൺ സിൻസ് ആൻഡ് ഔർ ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ടു ആസ്ക് തീ ടു ക്ലീൻസ് അസ് ഫ്രം ഓൾ ഓഫ് ഔർ ഇനിക്വിറ്റി ആൻഡ് ടു പർജ് ഔർ തിങ്കിങ് that we will think upon the things that are right and pertaining to the kingdom of God.
അതുകൊണ്ട് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വന്ന ആദ്യമായിട്ട് ഞങ്ങളുടെ സ്വന്തം പാപങ്ങളെയും ഞങ്ങളുടെ കുറവുകളെയും കുറിച്ച് അനുതപിക്കുകയും ഞങ്ങളുടെ സകല അകൃത്യങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ വിചാരങ്ങളെ വെടിപ്പാക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ ശരിയായ കാര്യങ്ങളെയും ദൈവരാജ്യത്തിന് ഉചിതമായ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു.
On something that would better the kingdom of God and would better the people that are in the kingdom.
ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ വിചാരങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലതും ദൈവരാജ്യത്തിലെ ജനങ്ങളെ നല്ലതാക്കുന്നതിനും ഇടയാക്കുന്നതായിരിക്കണമേ.
And may our hearts be purged from all foul things. We desire to walk upright before thee with clean hands and a pure heart. And oh, God alone can do this.
ഞങ്ങളുടെ ഹൃദയങ്ങളെ സകലവിധമായ ദൂഷിച്ച കാര്യത്തിൽ നിന്നും വെടിപ്പാക്കി തരണമേ. അങ്ങയുടെ മുമ്പിൽ വൃത്തിയായ കരങ്ങളോടും ഒരു ശുദ്ധ ഹൃദയത്തോടും കൂടി ഞങ്ങൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ.
And we pray, Father, to cleanse our hands and purify our hearts. Wash us in the waters of separation from the things of the world by the word.
പിതാവെ, ഞങ്ങളുടെ കൈകളെ വെടിപ്പാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ലോകകാര്യങ്ങളിൽ നിന്നും ശുദ്ധീകരണ ജലത്താൽ ശുദ്ധീകരിക്കണമേ.
And may through the word, thou hast said you are clean through the word. And we pray that the word will search deep into all of our hearts tonight and will cleanse us from any disbelief, that may our heart be renewed in the Holy Spirit.
വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിന്റെ വചനത്തിൽ കൂടെ നീ അരുളി ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിലിറങ്ങി തിരയുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളെ അവിശ്വാസത്തിൽ നിന്നും വെടിപ്പാക്കിയിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൽ പുതുക്കുവാൻ ഇടയാക്കണമേ.
And may he bring to us tonight those things which would be profitable to the kingdom of God.
ദൈവരാജ്യത്തിന്റെ പ്രയോജനകരമായ കാര്യങ്ങളെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാനിടയാക്കണമേ.
Help those Lord who are feeble along the way, finding difficult in believing the word.
കർത്താവ് യാത്രയിൽ ബലഹീനരായവരെയും വചനത്തെ വിശ്വസിക്കുന്നതിൽ പ്രയാസപ്പെടുന്നവരെയും നീ സഹായിക്കണമേ.
And oh God, in this dark and treacherous hour that we are living, and as we look ahead for the world crises, we see only darkness ahead. And thou hast said, look up when these things begin to happen, for our redemption is drawing nigh.
ഓ ദൈവമേ, ഞങ്ങൾ ജീവിക്കുന്ന ഈരുട്ടും വഞ്ചനയുമേറിയ നാഴികയിൽ ലോകത്തിന്റെ നിർണായക ഘട്ടത്തിനു വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് നോക്കുമ്പോൾ അന്ധകാരം മാത്രം ഞങ്ങളുടെ മുമ്പിൽ കാണുന്നു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ.
And may we be exhorted tonight and by the Holy Spirit to take this to heart, to look up in the face of the God of heaven, who has promised our redemption at this time. And as John on the aisle prayed, even so come, Lord Jesus.
ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഉദ്ബോധിപ്പിക്കപ്പെട്ട് ഇത് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുവാനും ഈ സമയത്ത് നമുക്ക് വീണ്ടെടുപ്പ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നവനായ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനും ഇടയാക്കണമേ. പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവായ യേശുവെ വരേണമേ.
And we pray that you'll grant these things to us tonight and heal all that are sick and afflicted and comfort the saints, call sinners to repentance.
ഇന്ന് രാത്രിയിൽ ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തരികയും രോഗികളായും പീഡിതരായുമുള്ള സകലരെയും നീ സൌഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരെ ആശ്വസിപ്പിക്കണമേ, പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കണമേ.
And renew all of us that we would go from here tightening on the full armor of God to go forth as soldiers prepared for the battle that lays before.
ഞങ്ങളെ എല്ലാവരെയും പുതുക്കിയിട്ട് ഞങ്ങൾ ദൈവത്തിന്റെ സകല ആയുധങ്ങളെ മുറുക്കിക്കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന പോരാട്ടത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട യോദ്ധാക്കളായി ഇവിടെ നിന്നും പോകാനിടയാക്കണമേ.
Now as we have gathered tonight, each in prayer, and the banner over us, the morning star leading the way, and the host of the enemy has encamped also, and their great challenger comes out and makes his boast, saying that these days of miracles is past.
ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഓരോരുത്തരും പ്രാർത്ഥനയിലായിട്ട് ഞങ്ങളുടെ പാതയെ നയിച്ചുകൊണ്ട് ഉദയനക്ഷത്രം ഞങ്ങളുടെ മേൽ പതാകയായിരിക്കുന്നു. ശത്രുവിന്റെ സേനയും അണിനിരന്നിട്ട് അവരുടെ വലിയ വെള്ളിവിളിക്കാരൻ വന്നിട്ട് വീമ്പിളക്കിക്കൊണ്ട് പറയുന്നു, അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു.
Spirit dwelling ever heart richly, for we ask it in Christ's name, amen.
എന്നാലോ ദൈവമേ, ഞങ്ങൾക്കൊരു വെല്ലുവിളിക്കാരനായ ഒരു യോദ്ധാവായ ഒരു ദാവീദിനെ ഉയർത്തണമേ. ആ ആത്മാവ് എല്ലാ ഹൃദയങ്ങളിലും സമൃദ്ധിയോടെ വസിക്കാനിടയാക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ.
In approach to this most vital subject, and it is not aimed to anyone's belief or to upset or to disturb or to make enemies. It is only meant for the gathering and the uniting of the people of God together.
ഏറ്റവും മർമ്മപ്രധാനമായ വിഷയത്തെ സമീപിക്കുമ്പോൾ ഇതാരുടെയെങ്കിലും വിശ്വാസത്തെ ലക്ഷ്യമാക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശത്രുതയുണ്ടാക്കുന്നതിനോ ലക്ഷ്യമാക്കുന്നില്ല. ഇത് ദൈവത്തിന്റെ ജനങ്ങളെ ഒരുമിപ്പിക്കുകയും ഐക്യത്തിലാക്കുകയും ചെയ്യുന്നതിനർത്ഥമാക്കുന്നു.
And the reason that I have chosen to speak this to the tabernacle tonight is because of the condition of time that we're living.
ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിൽ സംസാരിക്കുന്നതിനായി ഈ വിഷയത്തെ ഞാൻ എടുത്തതിന്റെ കാരണം നാം ജീവിക്കുന്ന ഈ സമയത്തിന്റെ അവസ്ഥയാണ്.
I believe that we are at the beginning of something that the whole world is aware that it's fixing to happen.
നാം എന്തോ ഒരു കാര്യത്തിന്റെ തുടക്കത്തിലായിട്ട് അത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ലോകം മുഴുവൻ അറിവുള്ള കാര്യമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
No one seems to be able to put their finger just on it. But yet we know something's fixing to take place. It's not only here, it's everywhere.
ആർക്കും അതിലേക്ക് അവരുടെ വിരൽ ചൂണ്ടുന്നതിനായി സാധ്യമായിട്ട് കാണപ്പെടുന്നില്ല. എന്നിരിക്കലും എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് നാം അറിയുന്നു. അതിവിടെ മാത്രമല്ല, അത് എല്ലായിടത്തുമാകുന്നു.
And I think that it would be most appropriate tonight if we would take this time while the people are gathered together to speak something that would be of a vital importance to embitter, to cause us to understand and to equip us with a better understanding of Christ and of the gospel and the time that we are living.
ഇന്ന് രാത്രിയിൽ ജനങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കെ നാം ഈ സമയത്തെ ഒരു മർമ്മപ്രധാനവും വളരെ പ്രാധാന്യമേറിയതുമായി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി എടുത്തിട്ട് അത് നമ്മെ ഒന്നുകൂടി നന്നാക്കുകയും ഒന്നുകൂടി നന്നായി മനസ്സിലാക്കുന്നതിന് കാരണമാക്കുകയും നാം ജീവിക്കുന്ന ഈ സമയത്ത് ക്രിസ്തുവിനെയും അവന്റെ സുവിശേഷത്തെയും കുറിച്ച് ഒരു നല്ല അറിവിനാൽ നമ്മെ സജ്ജമാക്കുകയും ചെയ്യുന്നതിന് ഏറ്റവും നന്നായി ഉതകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
Seminary. And the Lutheran brethren said to me, after they had wrote me a letter of very harsh criticism, the dean.
ഇപ്പോൾ ഇത് തുടങ്ങുമ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൂഥറൻകാരുടെ സെമിനാരിയിലായിരുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ലൂഥറൻകാരനായ പുരോഹിതൻ വളരെ പരുഷമായ വിമർശനത്തോടുകൂടി ഒരു കത്തെഴുതിയിരുന്നു.
And speaking and telling me things that I was a soothsayer and many evil things which really they could not prove because I said the devil could not heal.
അതിൽ എന്നെക്കുറിച്ച് ഞാൻ ഒരു ഭാവി പറച്ചിലുകാരനാണെന്നും കൂടാതെ അവർക്ക് വാസ്തവമായും തെളിയിക്കാൻ കഴിയാത്ത വളരെയധികം ദുഷ്ടകാര്യങ്ങളും എഴുതിയിരുന്നു. കാരണം സാത്താന് രോഗശാന്തി ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു.
Now if the devil can heal, he is a creator. And a creator, there's only one, and that is God. The devil cannot create.
ഇപ്പോൾ സാത്താന് സൗഖ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ പിന്നെ അവൻ ഒരു സൃഷ്ടാവാണ്. സൃഷ്ടാവായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. സാത്താന് സൃഷ്ടിക്കാൻ കഴിയില്ല.
The devil is not even omnipresent. He can only be at one place at a time. His demons are present everywhere, but God is omnipresent. The devil can only be present at one place.
സാത്താൻ സർവ്വവ്യാപി പോലുമല്ല. അവൻ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ആയിരിക്കാൻ കഴിയുകയുള്ളൂ. അവന്റെ പിശാചുക്കൾ എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു. എന്നാൽ ദൈവം സർവ്വവ്യാപിയാകുന്നു. സാത്താൻ ഒരു വട്ടം ഒരു സ്ഥലത്ത് മാത്രമേ സന്നിഹിതനാകാൻ കഴിയുകയുള്ളൂ.
God is omnipotent. The devil has a limited power. That is, as long as he can throw his bluff in. And the only legal thing that he has is to turn you back to the dust of the earth. That's the only thing that he has. And that's still with the blessing of God, the promise of God for the resurrection.
ദൈവം സർവശക്തനാണ്. സാത്താൻ ഒരു പരിമിതമായ ശക്തി മാത്രമേ ഉള്ളൂ. അത് തന്നെയും അവന് തന്റെ പറ്റിക്കൽ നടത്താൻ കഴിയുന്നതുവരെയാകുന്നു. നിയമാനുസൃതമായി അവന് ചെയ്യാവുന്ന ഏക കാര്യം എന്നത് നിങ്ങളെ തിരികെ ഭൂമിയിലെ പൊടിയിലെത്തിക്കുക എന്നതാണ്. ആ ഒരു കാര്യം മാത്രമേ അവന് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് തന്നെയും ദൈവത്തിന്റെ അനുഗ്രഹത്തോടും ദൈവത്തിന്റെ വാഗ്ദത്തത്തോടും കൂടി പുനരുത്ഥാനത്തിന് വേണ്ടിയാകുന്നു.
So God is the only creator, and God is the only one who can build cells, and cells is creation, and creation only comes by God. So God is the only healer, and there is no other healing but divine healing.
Amen.
അതുകൊണ്ട് സൃഷ്ടാവ് ദൈവം മാത്രമാകുന്നു. ദൈവം ഒരുവന് മാത്രമേ കോശങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. കോശങ്ങളുടെ സൃഷ്ടിയും അതിന്റെ സൃഷ്ടി ദൈവത്തിനു നിന്ന് മാത്രമായി വരുന്നു. അതുകൊണ്ട് ദൈവം ഒരുവൻ മാത്രമാണ് രോഗശാന്തിക്കാരൻ. കൂടാതെ ദിവ്യ രോഗശാന്തിയല്ലാതെ മറ്റ് യാതൊരു രോഗശാന്തിയുമില്ല.
We have doctors who can cut appendix out or remove a growth, which is only the right thing to do. But who does the healing? God does the healing, for he is the only creator.
അസ്ഥികളെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന വിദഗ്ധരായ ഡോക്ടർമാർ നമുക്കുണ്ട്. എന്നാൽ ദൈവമാണ് സൗഖ്യപ്പെടുത്തുന്നത്. വർമ്മിക വീക്കത്തെ മുറിച്ചു കളയാനും അല്ലെങ്കിൽ ഒരു വളർച്ച എടുത്തു കളയാനും കഴിയുന്ന ഡോക്ടർമാർ നമുക്കുണ്ട്. അതൊരു ശരിയായ കാര്യം മാത്രമാകുന്നു. എന്നാൽ ആരാണ് സുഖപ്പെടുത്തുന്നത്? ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. കാരണം സൃഷ്ടാവ് ഒരുവനവൻ മാത്രമാകുന്നു. അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ ലൂഥറൻകാരെ കുറിച്ച് എന്ത് പറയുന്നു? ഞങ്ങളെ ക്രിസ്ത്യാനികളായി നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു.
I said the kingdom of God has been like a man that planted his corn in a field. And of a morning he went out and he looked, and there was the two little blades that come up in the early spring. And the farmer said, "Look at my corn field."
ഞാൻ പറഞ്ഞു, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് വിത്ത് വിതച്ചവനോട് സാദൃശ്യമാകുന്നു. ഒരു ദിവസം രാവിലെ അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ അതിൽ വസന്തകാലത്തിന്റെ തുടക്കത്തിൽ രണ്ട് ചെറിയ ഇലകൾ വളർന്നു വന്നു. അത് കണ്ടിട്ട് കൃഷിക്കാരൻ പറഞ്ഞു, എന്റെ നിലത്തെ വിത്ത് നോക്കുക.
Now, did he have corn? Potentially he did, but not in the ear.
ഇപ്പോൾ അദ്ദേഹത്തിന് വിത്ത് കിട്ടിയിരുന്നു. അതിനുള്ള സാധ്യതയോടുകൂടി അദ്ദേഹത്തിന് അത് കിട്ടിയിരുന്നു. എന്നാൽ അതിന്റെ കതിരിലല്ലായിരുന്നു.
Now, it's just like if I gave you, you asked me for an oak tree and I gave you an acorn. Potentially you have the oak tree because the oak tree is in the acorn.
ആദിപ്രകാരമായിട്ട് നിങ്ങൾ എന്നോട് ഓക്ക് മരം ആവശ്യപ്പെടുകയും ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു വിത്ത് തരികയും ചെയ്യുന്നത് പോലെയാണ്. യാഥാസ്ഥികമായി നിങ്ങൾക്ക് ഒരു ഓക്ക് മരം കിട്ടിക്കഴിഞ്ഞു. കാരണം ഓക്ക് മരത്തിന്റെ വിത്തിൽ ഓക്ക് വൃക്ഷമുണ്ടായിരിക്കുന്നു.
And then in the grain of corn you do have the corn, but yet it's just potentially you have the grain.
അപ്പോൾ ഓക്കുമരത്തിന്റെ വിത്തിനുള്ളിൽ നിങ്ങൾക്ക് ഓക്കുമരം കിട്ടിയിരിക്കുന്നു. എന്നിരിക്കലും അതൊരു സാധ്യതയോടുകൂടിയ കാര്യമാകുന്നു. നിങ്ങളുടെ പക്കൽ അതിന്റെ വിത്തുണ്ടായിരിക്കുന്നു.
Now the farmer said, "Look at my corn patch. Isn't it beautiful? My corn." He called it corn, yet it was in the shoot.
ഇപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, എന്റെ കണ്ടത്തെ നോക്കൂ, അത് മനോഹരമായിരിക്കുന്നില്ലേ? എന്റെ വിത്താകുന്നു. അദ്ദേഹം അതിനെ വിത്ത് എന്ന് വിളിച്ചെന്നിരിക്കലും അത് മുളയിലായിരുന്നു.
By and by that corn stalk grew till it became a tassel. The tassel is where the pollen comes, or the pollen falls from the tassel, which causes the breeding of the corn, the sex between the male and female.
പിന്നീട് ഈ തണ്ട് വളർന്ന് തൊങ്ങലായി തീർന്നു. തൊങ്ങലിൽ നിന്നും പൂമ്പടി വരുന്നു, അല്ലെങ്കിൽ പൂമ്പടി തൊങ്ങലിൽ നിന്നും വന്നിട്ട് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം പോലെയായിട്ട് വിത്ത് ഉത്പാദനത്തിന് കാരണമായി തീരുന്നു.
Now what if the tassel should look back and say to the leaf, "Now I have nothing to do with you. You are not even in the picture. I am a different thing. I am the tassel. I'm the one that's recognized. You have nothing to do to it."
തൊങ്ങൽ തിരിഞ്ഞിട്ട് ഇലയോട് പറയുകയാണ്, എനിക്ക് നീയുമായി യാതൊന്നും ചെയ്യാനില്ല. നീ ഇതുവരെയും രംഗത്ത് പോലും എത്തിയിട്ടില്ല. ഞാനൊരു വ്യത്യസ്തയേറിയ കാര്യമാകുന്നു. ഞാൻ തൊങ്ങലാകുന്നു. ഞാനാണ് തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. നിനക്കതിനോട് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
But yet without the leaf, the corn cannot pull, because the tassel drops into the leaf, and that's where the ear springs from. And the same life that's in the leaf is also in the tassel.
എന്നിരിക്കലും ഇലയെ കൂടാതെ വിത്തിന് പൂമ്പൊടിയാകാൻ കഴിയില്ല. കാരണം തൊങ്ങൽ ഇലയിലേക്ക് വീഴുകയും അവിടെ നിന്ന് കതിർ മുളയ്ക്കുകയും ചെയ്യുന്നു. ഇലയിലുള്ള ജീവൻ തന്നെ തൊങ്ങലിലുമാകുന്നു. പിന്നീട് കതിർ വരുന്നു. കതിരിൽ നിന്നും ധാന്യം വരുന്നു. അതിനുശേഷം ധാന്യം തൊങ്ങലിനോട് പറയുകയാണ്, എനിക്ക് നീയുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല, നീ രംഗത്ത് പോലുമില്ല. ഇപ്പോൾ അത് തൊങ്ങലിന് വേണ്ടിയായിരുന്നില്ലെങ്കിൽ അവിടെ ധാന്യം ഉണ്ടാകുമായിരുന്നില്ല.
And the tassel was the Methodist revival. And the ear is this revival.
അതുകൊണ്ട് എന്താണ് കാര്യമെന്നാൽ ഈ ചെറിയ തണ്ട് ലൂഥറൻകാരുടെ ഉണർവായിരുന്നു, തൊങ്ങൽ മെത്തഡിസ്റ്റുകാരുടെ ഉണർവായിരുന്നു, കതിര് ഈ ഉണർവാകുന്നു.
But all together the same spirit, the same life that was in the little stalk of corn to begin with is the same life that is in the grain.
എന്നാൽ എല്ലാം കൂടി എടുത്തു നോക്കിയാൽ ആ വിത്തിന്റെ ചെറിയ തണ്ടിലുണ്ടായിരുന്ന അതേ ജീവനും അതേ ആത്മാവും അതുമായി തുടങ്ങിയിട്ട് അതേ ജീവൻ തന്നെ വിത്തിലായിരിക്കുന്നു.
Now the only thing that the Pentecostal, I mean the real Pentecostal, not the so-called, but the real Pentecostal message is nothing but a restoration of the same thing that went into the ground that's been packed through the Lutheran, Methodist, Baptist, Presbyterian.
പെന്തക്കോസ്തുകാരുടെ മാത്രം കാര്യമെന്താണെന്നാൽ, ഞാൻ പേരിന് വിളിക്കപ്പെടുന്നവരെയല്ല, എന്നാൽ യഥാർത്ഥ പെന്തക്കോസ്തുകാരെ അർത്ഥമാക്കുന്നു. യഥാർത്ഥമായ പെന്തക്കോസ്ത് സന്ദേശം എന്നത് തന്നെ ലൂഥറനിലും മെത്തഡിസ്റ്റിലും ബാപ്റ്റിസ്റ്റിലും പ്രസ്ബിറ്റേറിയൻകാരിലും കൂടെ മണ്ണിലേക്ക് പോയിരുന്ന അതേ കാര്യത്തെ തന്നെ തിരികെ യഥാസ്ഥാനത്താക്കുക എന്നതാണ്. അതിപ്പോൾ ഒരു കതിരിൽ എത്തിയിരിക്കുന്നു.
That is, I hate to make this statement, there has been some fungus growing on it. And you farmers know what that is. It's something that imitates the ear.
ഈ പ്രസ്താവനയെ പറയുന്നത് ഞാൻ തീരെ വെറുക്കുന്നു. അതിൽ കുറച്ച് പൂപ്പൽ വളർന്നുകൊണ്ടിരുന്നു. കൃഷിക്കാരായ നിങ്ങൾക്ക് അത് എന്താകുന്നു എന്നറിയാം. അത് കതിരിനെ അനുകരിക്കുന്ന എന്തോ ഒന്നാണ്.
Now, that's what we're wanting to cut at tonight, because if you don't pull it off your corn,
അവിടെയാണ് ഇന്ന് രാത്രിയിൽ നാം അത് മുറിച്ചു കളയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ വിത്തിൽ നിന്ന് അത് എടുത്തു മാറ്റിയില്ലെങ്കിൽ അത് മുഴുവൻ കണ്ടത്തെയും നശിപ്പിക്കുന്നതിന് കാരണമാക്കും.
സോ ദാറ്റ് ഈസ് വൺ തിങ് ഐ വിഷ് ടു മേക്ക് ക്ലിയർ ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഓൾ ഡിനോമിനേഷണൽ ചർച്ചസ് ആസ് ദേ ഹാവ് കം അപ് ടു ഗ്രേറ്റ് ടൈം ഇറ്റ്സ് ബീൻ ദ മെച്യൂറിംഗ്.
അതുകൊണ്ട് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒന്നിതാകുന്നു. അതായത്, എല്ലാ സഭാസംഘടനകളിൽ നിന്നും ജനങ്ങൾ വലിയ കഷ്ടതകളിൽ കൂടി കടന്നു വന്നിട്ട് ഇപ്പോൾ പക്വതപ്പെട്ടുകൊണ്ടിരിക്കുകയാകുന്നു. ഇപ്പോൾ സഭ വിത്തിലായിരിക്കുകയും അത് മണ്ണിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങളെ അതിന് തിരികെ കൊണ്ടുവരേണ്ടിയും ഇരിക്കുന്നു. അതിനാൽ അത് നാം ജീവിക്കുന്ന ഒരു പൂർണ്ണ വളർച്ചയെത്തിയ
സഭയായിരിക്കും.
ഒരു ഭാഗത്തിന് മറ്റൊരു ഭാഗത്തേക്ക് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ നന്നായി ജീവിച്ചുവെന്ന് പറയാൻ കഴിയുകയില്ല. അവർ ദൈവത്തിന്റെ കാഴ്ചയിൽ ധാന്യ നിലമായിരുന്നു. അതിനാൽ ഞങ്ങൾ ആരെയും താഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നുള്ള ചില അധ്യയനങ്ങൾ, വിശേഷിച്ചും പ്രസിദ്ധിയാർജിച്ച ലോകവ്യാപകമായ പ്രക്ഷേപണങ്ങളിൽ, അത് ദൈവത്തിന്റെ വചനത്തെ തരം താഴ്ത്തിയിട്ട് ദൈവം ഒരു സഭയിൽ വസിക്കുന്നു, വചനത്തിലല്ല എന്ന് പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വൈകുന്നേരം ഒരു പ്രസിദ്ധിയാർജിച്ച ഉപദേഷ്ടാവ് ഇപ്രകാരം പറഞ്ഞു ഞാൻ കേട്ടിരുന്നു, നിങ്ങൾക്ക് ഈ ബൈബിൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് ഞാൻ വിചാരിക്കുന്നത് ദൈവം സ്വർഗത്തിൽ വെച്ച് നിങ്ങൾക്കൊരു ബൈബിൾ എഴുതുവാനുള്ള ധാരണയിലെത്തിയിട്ട് അത് ചില മാലാഖമാരുടെ കയ്യിൽ കൊടുക്കുകയും അവർ സ്വർഗത്തിന്റെ ഇടനാഴിയിൽ കൂടി വന്ന് നിങ്ങൾ ജനങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്തു.
Said that no one could live the teaching of the Bible, and it wasn't exactly authentic. And they claim to be the first beginning of church.
എന്നിട്ട് പറഞ്ഞു, ബൈബിളിലെ ഉപദേശത്തിനനുസരിച്ച് ആർക്കും ജീവിക്കാൻ കഴിയില്ല, അത് യഥാർത്ഥമായും പ്രമാണീകരിക്കപ്പെട്ടിട്ടില്ല, ഇവർ തങ്ങളാണ് ആദ്യത്തെ സഭയെന്ന് തന്നെ അവകാശപ്പെടുകയും ചെയ്യുന്നു. ആ സഭയിലേക്ക് പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും നമ്മെ പോലെയുള്ള മനുഷ്യരും, അവർ നമ്മെ പോലെ സ്നേഹിക്കുകയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരാകുന്നു. അത് നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് എപ്രകാരമായിരിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുമ്പോൾ അത് അതുപോലെ തന്നെയാകുന്നു.
Unadulterated word that nothing can be added to or taken from it is God's complete program of his church.
Amen. എന്നാൽ നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയും ഞാൻ എന്നെ തന്നെ വിശദമാക്കുന്നതിനും സാധാരണമാക്കുന്നതിനും വേണ്ടി ആഗ്രഹിച്ചിട്ട് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ പൂർണ്ണവും വീഴ്ച പറ്റാത്തതും കലർപ്പില്ലാത്തതുമായ വചനമായിട്ട് ഇതിനോട് എന്തെങ്കിലും ചേർക്കാനോ എടുത്തു മാറ്റാനോ കഴിയുകയില്ല. ഇത് ദൈവത്തിന് തന്റെ സഭയോടുള്ള പൂർണ്ണ പദ്ധതിയാകുന്നു.
No other foundation can any man build but that which has already been laid. You see it?
Amen.
That's why I believe in the infallibility of the Word of God.
യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയുകയില്ല. ആ കാരണത്താൽ ദൈവത്തിന്റെ വചനം വീഴ്ച പറ്റാത്തതായി ഞാൻ വിശ്വസിക്കുന്നു.
I said to one of those people, where did you say this Bible was? Your church. Your church wrote this Bible? Yes, our saints wrote the Bible.
അവരിൽ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, ഈ ബൈബിൾ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ സഭയിൽ നിന്നാണോ? നിങ്ങളുടെ സഭയാണോ ഈ ബൈബിൾ എഴുതിയത്? അതെ, ഞങ്ങളുടെ വിശുദ്ധന്മാരാണ് ബൈബിൾ എഴുതിയത് എന്ന് പറഞ്ഞു.
I said, then why has it thus been taken that you are so much different today from this Bible?
എങ്കിൽ പിന്നെ അത് ഇപ്രകാരം എടുക്കപ്പെട്ടിട്ട് നിങ്ങൾ അതിൽ നിന്നും ഇന്ന് ഇത്രമാത്രം അധികം വ്യത്യസ്തമായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചു.
Well, he said, you see, that man lived in one age, we live in another age.
നോക്കൂ, അവർ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, നാം വേറൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു.
But I said, God lives in all age. And the Bible, if it's inspired, it's the infallible God who wrote the Bible.
Amen.
And he said in his word that heavens and earth would pass away, but his word should never pass away.
എന്നാൽ ഞാൻ പറഞ്ഞു, ദൈവം എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നു, കൂടാതെ ഈ ബൈബിളും. ഇത് പ്രേരണയേറിയതാണെങ്കിൽ ഇത് തെറ്റുപറ്റാത്ത ദൈവമാണ് എഴുതിയിരിക്കുന്നത്. അവൻ തന്റെ വചനത്തിൽ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനങ്ങളോ ഒരിക്കലും ഒഴിഞ്ഞുപോകയില്ല.
Now, it is most alarming to the man who had never thought to see these things approaching. But if you only knew, it's only a fulfilling of the scripture.
ഈ കാര്യങ്ങൾ സമീപിച്ചു വരുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്ത മനുഷ്യർക്ക് ഇത് ഏറ്റവും ആപൽ സൂചനയാകുന്നു. എന്നാൽ നിങ്ങൾക്കിത് അറിയാമായിരിക്കുന്നുവെങ്കിൽ ഇത് തിരുവെഴുത്ത് നിവൃത്തിയാകുക മാത്രമാണ്.
And as bad as I hate to say this in America, and all the fantastic and things that we've got in the so-called religious moves today, not degrading them, God's people dwell in them.
നമ്മുടെ പേരിന് മാത്രമായി വിളിക്കപ്പെടുന്ന ഇന്നത്തെ മതപരമായ നീക്കങ്ങളിലുള്ള വിചിത്രമായ കാര്യങ്ങളെ മറ്റും കുറിച്ച് അമേരിക്കയിൽ വെച്ച് പറയുന്നത് ഞാൻ തീരെ വെറുക്കുന്നു. അവരെ വിഗണിക്കുകയല്ല, ദൈവമക്കൾ അതിലും വസിക്കുന്നുണ്ട്.
And they have adopted a system.
എന്നാൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് അമേരിക്കയിലും എത്തിയിട്ട് കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റന്റുകാരെയും രണ്ടു കൂട്ടരെയും വചനത്തിന്റെ അധ്യയനത്തിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് അവരൊരു സമ്പ്രദായത്തെ അംഗീകരിച്ചിരിക്കുന്നു.
And this system is an intellectual system that presents a glamour in the stead of the Word. And American people fall for glamour.
ഈ സമ്പ്രദായം ഒരു വിവേകപരമായ സമ്പ്രദായവും ഇത് വചനത്തിന് പകരം ഒരു പകിട്ട് സമ്മാനിക്കുകയും ചെയ്യുന്നു. അമേരിക്കക്കാരായ ജനങ്ങൾ ഈ പകിട്ടിനു വേണ്ടി വീണു പോകുന്നു. അമേരിക്കക്കാരായ ജനങ്ങൾ ഒരു ദേവതയെ ആരാധിക്കുന്ന സ്ഥാനത്തെത്തിയിരിക്കുന്നു. സ്ത്രീകളോട് എനിക്ക് വളരെ ആഴമേറിയതും അത്യധികവുമായ ബഹുമാനമാണുള്ളത്. അവരിൽ ഒന്ന് എന്റെ അമ്മയും എന്റെ ഭാര്യയും, കൂടാതെ എനിക്ക് പ്രായമേറിയ പുത്രിമാരുമുണ്ട്. തന്റെ സ്ഥാനത്തെ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ എന്നത് രക്ഷയ്ക്ക് പുറമേ ഇതിലും വിലയേറിയതായി മറ്റ് യാതൊന്നുമില്ലാതെയും, കൂടാതെ നമ്മുടെ രാജ്യത്തിന് ഒരു യഥാർത്ഥ സ്ത്രീയിലും അധികമാകുന്നു.
There's not one step to scripture for it, and contrary, it's against us.
എന്നാൽ ഒരു സ്ത്രീയെ ആരാധിക്കുന്ന ഒരു സ്ഥാനത്തെത്തുമ്പോൾ പിന്നെ നിങ്ങൾ ബൈബിളിലെ പദ്ധതിക്ക് പുറത്താകുന്നു. ഒരു മറിയത്തെയോ ഒരു വിശുദ്ധ സിസിലിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ ആരാധിക്കുന്നതിനുള്ള യാതൊരു പദ്ധതിയും നമുക്ക് വേണ്ടി ബൈബിളിലില്ല. ഒരംശം പോലും തിരുവെഴുത്ത് അതിനുവേണ്ടിയില്ല. അതിന് പകരം അപ്രകാരമുള്ള കാര്യങ്ങൾക്ക് ഇത് എതിരാകുന്നു.
You think I would take any other man's word for it? No, sir, this is God's eternal word.
ആദിയിൽ ഇത് തന്നെയായിരുന്നുവെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം നടന്ന ഇവർ പ്രേരണയാൽ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ഇതിനുവേണ്ടി മറ്റൊരു മനുഷ്യന്റെ വാക്കുകൾ എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ, ഇത് ദൈവത്തിന്റെ നിത്യവചനമാകുന്നു. എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ആ പുരോഹിതൻ പറഞ്ഞു, ദൈവം തന്റെ സഭയിലാകുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, ദൈവം തന്റെ വചനത്തിലാകുന്നു. ദൈവം തന്റെ വചനത്തിലാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് ബൈബിൾ പറയുന്നു. ദൈവം തന്റെ വചനത്തിലാകുന്നു. ഇപ്പോൾ പഴയ നിയമത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സന്ദേശം ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് രണ്ട് വഴികളുണ്ടായിരുന്നു. അതൊരു പ്രവാചകൻ പ്രവചിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്വപ്നക്കാരൻ ഒരു സ്വപ്നം കാണുമ്പോഴോ അവർ അത് അഹരോന്റെ പതക്കത്തിന് മുമ്പിൽ നിന്ന് പറഞ്ഞിരുന്നു. അഹരോന്റെ ഈ പതക്കം 12 ഗോത്രപിതാക്കന്മാരുടെ ജന്മക്കല്ലുകളായിരുന്നു. അവനത് തന്റെ മാർവിൽ ധരിച്ചിട്ട് താൻ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും മഹാപുരോഹിതനായിരുന്നുവെന്ന് കാണിച്ചിരുന്നു.
And when they were speaking this vision, or telling this dream, and if God vindicated it, there was a supernatural light came around on this Urim Thummim and vindicated that that message was true.
അങ്ങനെ അവർ ഈ ദർശനം തേടുകയോ അല്ലെങ്കിൽ ഒരു സ്വപ്നം പറയുകയോ ചെയ്യുമ്പോൾ ദൈവം അത് തെളിയിച്ചു കാണിക്കുകയാണെങ്കിൽ ഈ ഉരിമും തുമീമിനും ചുറ്റുമായി ഒരു അലൗകികമായ വെളിച്ചം ഈ സന്ദേശം സത്യമാകുന്നുവെന്ന് തെളിയിച്ചു കാണിച്ചിരുന്നു.
No matter how realistic it seemed, No matter how well it seemed to be fitted together with the times, if the supernatural light on the Urim Thummim did not flash, it was rejected because God was not in it.
അതെത്ര വാസ്തവികമായി കണ്ടിരുന്നാലും ആ സമയമായിട്ട് എത്രമാത്രം ചേർച്ച ചെയ്യപ്പെട്ട് കണ്ടിരുന്നാലും അതൊരു കാര്യമല്ല. അലൗകികമായി വെളിച്ചം ഉരിമിലും തുമിമിലും മിന്നിയില്ലെങ്കിൽ അത് തള്ളിക്കളയപ്പെട്ടിരുന്നു. കാരണം ദൈവം അതോടൊപ്പമില്ലായിരുന്നു. ഇന്ന് ഞാനിത് നിങ്ങളോട് പറയുന്നു, ഓ, നിങ്ങളിത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു സന്ദേശവും, അത് പുരോഹിതനിൽ നിന്നോ പ്രാസംഗികനിൽ നിന്നോ പ്രവാചകനിൽ നിന്നോ മറ്റെന്തെങ്കിലും നിന്നോ ഏതൊരു മനുഷ്യനിൽ നിന്നുമോ ആകട്ടെ, അതെത്ര ആത്മീയമായാലും അവന്റെ കാര്യസ്ഥലം എന്തായിരുന്നു തന്നെയായാലും അവൻ എന്ത് ചെയ്തിരുന്നാലും അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനായാലും രോഗികളെ സൗഖ്യമാക്കിയവനായാലും അവൻ കാൻഡർബറിയിലെ ആർച്ച് ബിഷപ്പായാലും അവൻ റോമിലെ പോപ്പായിരുന്നാലും അവൻ ഏതെങ്കിലും വലിയ സഭാസംഘടനയുടെ തലവനായാലും അവൻ എത്ര ആത്മീകനായാലും അവൻ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടാകാം, ആത്മാവിൽ നൃത്തം ചെയ്തിട്ടുണ്ടാകാം, അവൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടാകാം, അങ്ങനെ അവൻ എന്ത് തന്നെ ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല. അവന്റെ സന്ദേശം ബൈബിളിൽ നിന്നുമല്ലെങ്കിൽ പിന്നെ അത് തെറ്റാണ്. ഈ ബൈബിൾ ദൈവത്തിന്റെ ഉരുമും തുമിമുമാകുന്നു. ബൈബിൾ പൂർത്തിയാക്കപ്പെട്ടപ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് യോഹന്നാനോട് സംസാരിക്കുകയായിരുന്നു.
Then Jesus came himself, said, I, Jesus, sent my angel to testify these things. And now, close this book, but don't seal it. For whosoever shall take anything out of it or add anything to it, that's God's word.
അപ്പോൾ യേശു തന്നെ വന്നിട്ട് സ്വയം പറഞ്ഞു, യേശു എന്ന ഞാൻ നിങ്ങളോട് ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഈ പുസ്തകത്തിലെ പ്രവചന മുദ്രയിടരുത്. ആരെങ്കിലും ഇതിനോട് ചേർക്കുകയോ ഇതിൽ നിന്ന് എടുക്കുകയോ ചെയ്താൽ, കാരണം ഇത് ദൈവത്തിന്റെ വചനമാകുന്നു.
But if an angel from heaven brought any other message than what this is yet, let him be to you accursed.
പൗലോസ് ആ ആത്മാവിനോട് സ്വപ്നം സഹകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നാലും ഒരു ആർച്ച് ബിഷപ്പല്ല, ഒരു പോപ്പല്ല, ഒരു കാർദിനാളല്ല, എന്നാൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സന്ദേശം കൊണ്ടുവന്നാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു.
Fixing, as years ago by the Holy Spirit, I've always told you before, when Hitler and Mussolini erased, I said it'll all heap up, communism will take the whole thing and come down from the north.
എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ കടന്നു കഴിഞ്ഞിരിക്കെ ഞാനെല്ലാ ഇപ്പോഴും മുൻകൂട്ടി പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് ഇത് പറഞ്ഞിരുന്നു. ഹിറ്റ്ലറും മുസോളിനിയും ഉയർന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് കമ്മ്യൂണിസം ഈ കാര്യത്തെ മുഴുവനായി എടുത്തുകൊണ്ട് വടക്കു നിന്ന് വരും.
Now keep your eyes on this, church. The devil is putting out this propaganda. And it's not the scripture. It's to confuse the mind of the unlearned, the unspiritual people.
ഇപ്പോൾ സഭ ഇത് ശ്രദ്ധിച്ചുകൊള്ളുക. സാത്താൻ ഈ പ്രചാരണം നടത്തുകയും അത് തിരുവെഴുത്ത് പ്രകാരമല്ലാതെയുമാകുന്നു. അത് പഠിപ്പില്ലാത്തവരുടെയും ആത്മീയരല്ലാത്തവരുടെയും മനസ്സുകളെ കുഴപ്പത്തിലാക്കുന്നതിനാകുന്നു. ഇതുവരെ ജീവിച്ചിരുന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ നാളുകളിലാണ് നാം ജീവിക്കുന്നത്. എന്നിരിക്കലും അവിശ്വാസികളും ഇതേപ്പറ്റി അറിയാത്തവരുമായവർക്ക് ഏറ്റവും കുഴപ്പത്തിലാക്കുന്ന സമയവും ഇരുണ്ട ദിവസവുമാകുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്ത് അത് ശ്രദ്ധേയമാകുന്നു. നിങ്ങൾ നങ്കൂരമിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നറിയുന്നത് എത്ര സന്തോഷകരമാകുന്നു. ഇന്ന് നാം അതിനെ ഈ ഇരുണ്ട ദുഷ്ടകാലത്ത് സമീപിക്കുന്നു. ജനങ്ങളുടെ പേരെടുത്ത് വിളിച്ചു പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ എനിക്കതിപ്പോൾ ആരുടെയോ പേരെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനായ മനുഷ്യനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ പിശാചിന്റെ കയ്യിൽ ഒരു ഉപകരണമാകുന്നു. അത് എൽവിസ് പ്രെസ്ലി എന്ന ഈ മനുഷ്യനാകുന്നു. ജനങ്ങൾ ബൂഗി വൂഗിയിൽ അല്ലെങ്കിൽ റോക്ക് ആൻഡ് റോളിൽ ആവേശഭരിതരായി പോയി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കക്കാരായ ജനങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. സഭയിൽ ഈ കാര്യങ്ങളെ നടത്തുന്നതിനായി കടത്തുന്നതിനായി അതേ ആത്മാവിൽ അവർ ശ്രമിക്കുന്നു. പള്ളിയിൽ സംഗീതം, പള്ളിയിലെ സംഗീതം പോലെ പാടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ പള്ളിയിൽ ഒരു റോക്ക് ആൻഡ് റോൾ പാടുന്നതല്ല. എന്നാൽ ഈ ആത്മാക്കൾ അവരിൽ കടന്നു കഴിയുമ്പോൾ അതിന് പിന്നിൽ എന്തോ ഒന്നുണ്ടായിട്ട് സാത്താൻ സ്വയം ഒരു വെള്ളിവിളിക്കാരനാകുന്നു. അതിപ്രകാരമായിട്ട് ഈ പാപം പിടിച്ച പിമ്പോക്കനായ ആ പെന്തിക്കോസ്തുകാരനായ പയ്യൻ പറഞ്ഞു, ഈ കുടച്ചിലും കുലുക്കലും ഇപ്രകാരം അത് ചെയ്യാനുള്ള തന്ത്രങ്ങളും ഞാൻ പഠിച്ചത് തനിക്ക് പിടികിട്ടിയതും പഠിച്ചതും പള്ളിയിൽ നിന്നാകുന്നു. അവൻ ടെന്നസിയിലെ മെംഫിസിലുള്ള ഫസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡിലെ സഭയിലെ ഒരു അംഗമാണ്. അവന്റെ പാസ്റ്റർ എന്റെ ഒരു സ്നേഹിതനാണ്. അവൻ സാത്താന്റെ ഉപകരണമായിട്ട് ചെറുപ്പക്കാരുടെ മനസ്സുകളെ വഞ്ചിക്കുകയും ദുഷിപ്പിക്കുകയും ചെയ്തിട്ട് അവരെ അതുപോലൊരു സ്ഥാനത്തെത്തിക്കുന്നു. കാനഡയിൽ ഒരു സ്ഥലത്ത് അവർ ചെറുപ്പക്കാരായ 14 പേരെ ഇവൻ അവിടെ എത്തിയതിന് കുറച്ച് ദിവസത്തിന് ശേഷം ബുദ്ധിസ്ഥിരതയില്ലാത്തവരുടെ അഭയകേന്ദ്രത്തിൽ അയച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേശം മുഴുവൻ ജനങ്ങൾ വെകുളി പിടിച്ച് ആവേശഭരിതരായി പോയിരിക്കുന്നു. അവരിത് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നാൽ അവർക്കിതിലെ മെച്ചമായി മറ്റു യാതൊന്നും അറിയാൻ പാടില്ലാത്തതിനാലാണ്. ഓ, അവർ കർത്താവായ യേശുവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയായിരുന്നു. എങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ കുറ്റം പറയുകയല്ല, എന്നാൽ മർത്തിന് വേണ്ടി എനിക്ക് ദുഃഖമുണ്ട്. നാം ജീവിച്ചിരിക്കുന്ന ഈ നാളുകളിൽ കാര്യങ്ങളെല്ലാം ഇപ്രകാരം മുമ്പോട്ട് പോകുമ്പോൾ ഇതൊരു ഉചിതമായ കാര്യമായിരിക്കില്ലേ? അമേരിക്കയുടെ ആരാധനാപാത്രം ഹോളിവുഡിലെ പകിട്ടുള്ള പെൺകുട്ടിയാകുന്നു. അവൾ അമേരിക്ക മുഴുവൻ മന്ദമായി ചുവടുവെച്ച് അടക്കിയിരിക്കുന്നു.
Practically every woman in America will fashion after her.
അവൾ ദൂഷിച്ച വസ്ത്രധാരണത്തോടുകൂടി പുറത്തു വരുമ്പോൾ അമേരിക്കയിലുള്ള സകല സ്ത്രീകളും പ്രാവർത്തികമായി അവളുടെ പരിഷ്കാരത്തിന്റെ പിന്നാലെയാകുന്നു. അധിക നാളുകളായിട്ടില്ല ഞാൻ റോമിൽ നിൽക്കുമ്പോൾ അവിടുത്തെ വർത്തമാന പത്രങ്ങളുടെ തലക്കെട്ടിൽ ഈ സ്ത്രീയെക്കുറിച്ച് കണ്ടത് എനിക്ക് ഹൃദയവേദന ഉണ്ടാക്കിയിരുന്നു. അവരെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ അവർക്ക് ഹോളിവുഡിൽ ഒരു മകൻ ജനിക്കാൻ പോകുന്നതിനെ കുറിച്ച് വന്നിരുന്നു. ഒരു റോമാക്കാരിയാകുന്നു. അവർ അത് വർത്തമാന പത്രങ്ങളിൽ പരസ്യപ്പെടുത്തിയിരുന്നു. എന്റെ സ്നേഹിതനായ ബാരൻ വോൺ ബ്ലോംബർഗ് 7 വ്യത്യസ്ത ഭാഷകൾ വായിക്കാനും സാധാരണ രീതിയിൽ സംസാരിക്കാനും അറിയാം. അദ്ദേഹം പറഞ്ഞു, അവൾ അമേരിക്കയിൽ ദേവതയായിരിക്കാം, എന്നാൽ ഇവിടെ അവൾ റോമാക്കാരിയായി വേശ്യയാകുന്നു. എന്തൊരു നിന്ദയാകുന്നു! ഈ ദിവസത്തെ ആത്മാവുമായിട്ട് ഒരുമിച്ച് പോകാൻ അവർക്ക് ഇപ്രകാരമുള്ള സംഗതികൾ ഉണ്ടായിരിക്കുകയും സംഭവിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാരണത്താലാണ് ഈ സഭ മറിയത്തിന്റെയും മറ്റ് സ്ത്രീകളുടെയും ആരാധനയോടുകൂടി കടന്നുവരുന്നത്. ഇത് അതേ ആത്മാവ് തന്നെ വേറൊരു മതപരമായ തലവന്റെ കീഴിലാകുന്നു. ആ കാരണത്താലാണ് അവർക്ക് നിങ്ങളുടെ മനസ്സിനെ കലപ്പില്ലാത്ത ദൈവവചനത്തിൽ നിന്നും എടുത്ത് ഈ പദ്ധതി നടത്തുന്നതിന് മാറ്റേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും നാം എത്തിയിരിക്കുന്ന കൂട്ടിപ്പിരിക്കലിനെ നിങ്ങൾ കാണുന്നില്ലേ? അമേരിക്കക്കാരായ യൗവനക്കാർ ഏതവസ്ഥയിൽ എത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവർ നാളത്തെ സ്ത്രീകളും പുരുഷന്മാരുമാണ്. അതുകൊണ്ട് ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന് യേശു തന്നെ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. ആ കാരണത്താൽ എന്റെ വിചാരങ്ങളെ ഞാൻ നാം അവസാന കാലത്തെത്തിയിരിക്കുന്നു. കർത്താവായ യേശു ഉടനെ വരും എന്ന കാര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ ദിവസത്തെ ആത്മാവിനെ, ഓ, നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നിങ്ങളുടെ വിചാരങ്ങളെ എടുക്കുക, എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഈ വലിയ ശക്തമായ ആക്രമണം വരുന്നതിന് മുമ്പ് അത് മൃഗത്തിന്റെ മുദ്രയെ കൊണ്ടുവരികയും തിരുവെഴുത്ത് നിവൃത്തിയാക്കുകയും ഇപ്രകാരം മറ്റുള്ള രാജ്യങ്ങളിലും അതിന്റെ പിടിമുറുക്കിയിട്ട് അവർ സ്വീകരിക്കാത്ത കാര്യങ്ങളിലേക്ക് അവരെ ബലപ്രയോഗം ചെയ്തിട്ട് ഉപദ്രവത്തിന് കാരണമാക്കുകയും ബഹിഷ്കരണം വരികയും ചെയ്യും. അമേരിക്ക പാകിട്ടിനും ദേവതയ്ക്കും വീണുപോയിരിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയുന്നില്ലേ? ഇത് സാത്താൻ ജഡമണ്ഡലത്തിൽ അതിനെ സ്വയം സമ്മാനിക്കുന്നതിന് വേണ്ടി ഒരു വഴിയുണ്ടാക്കുകയാണ്. ആമേൻ. നിങ്ങളത് മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. അതിൽ നിന്നും വ്യക്തമായി ഒഴിഞ്ഞു മാറി നിന്നുകൊള്ളുക. അതിന് പിന്നിൽ എത്ര DD PhD അല്ലെങ്കിൽ മറ്റ് എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ഞാനത് കാര്യമാക്കുന്നില്ല. അതൊരു കള്ളമാണ്. കാരണം ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നേ വരൂ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വാക്കുകളോ ഒഴിഞ്ഞു പോകയില്ല. ദൈവത്തിന്റെ നിത്യവചനം മനുഷ്യൻ വീണ്ടും ജനിക്കുന്നതിനാവശ്യപ്പെടുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും കുറവാണെങ്കിൽ അവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടവരാകുന്നു. ഏത് സഭയിൽ അംഗമാണെന്നോ നിങ്ങളുടെ പേർ എവിടെയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തെന്നോ ഉള്ളതൊരു കാര്യമല്ല, അത് നഷ്ടമായി പോയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇപ്പോൾ അതിനുവേണ്ടി ഇത് ധാരാളമായിരിക്കുന്നു. അത് നൽകപ്പെട്ടിരുന്ന ആത്മാവിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. എന്റെ സ്നേഹമേറിയ കത്തോലിക്കക്കാരായ ജനങ്ങളെ, ഞാൻ നിങ്ങളെ നിസ്സാരീകരിക്കുകയല്ല, നിങ്ങൾ എന്റെ സ്നേഹിതരാകുന്നു. ഞാൻ നിങ്ങളോട് പോരാടുന്നതിനു വേണ്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ വേദിയിൽ ചെന്ന് എന്റെ ഹൃദയത്തെ ദൈവത്തോട് നിരപ്പാക്കേണ്ടതുണ്ട്. ഒരു ഹൃദയ നൊമ്പരത്തോടുകൂടി എനിക്കിതിവിടെ നിന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ വചനപ്രകാരം അത് പറയുന്നതിന് ഒരാത്മാവിനെ ആഞ്ഞുകൊണ്ടിരിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മെ അധ്യക്ഷരാക്കിയിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിനുമാകുന്നു. ദേശമൊട്ടുക്ക് ഈ വലിയ പദ്ധതികൾ കാണുകയും ബൈബിളിനെ പരിഹസിച്ചുകൊണ്ടവർ ഇത് ചെളിമണ്ണിൽ കൂടി നടക്കുന്നത് പോലെയാണ്, ആർക്കും ഇത് ജീവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. കർത്താവ് അതിന്റെ പരിഭാഷയെ നിങ്ങൾക്ക് കാണിച്ചു തരാനിടയാകട്ടെ. ദൈവത്തിന്റെ വചനം ആദ്യം അവസാനവും എന്നേക്കും നിത്യവുമാകുന്നു. ദൈവം ഒരിക്കൽ തന്റെ വചനം അരുളുകയും പിന്നെ ഒരിക്കലും അതിന് മാറ്റമുണ്ടാകുകയുമില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം എന്താകുന്നു? വചനമെന്നത് ഒരു വിചാരത്തിന്റെ വെളിപ്പെടുത്തലാകുന്നു. പിതാവായ ദൈവം വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ കാണുകയും അതിന്മേൽ സാത്താൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കാണുകയും ചെയ്തു. താൻ മാത്രം ഈ പദ്ധതിയെ കാണുകയും അതിപ്പോൾ ഒരു വിചാരം മാത്രമാകുന്നു എന്നവൻ അറിയുകയും ചെയ്തു. എന്നാൽ അവനത് വെളിപ്പെടുത്തിയപ്പോൾ അതൊരു വചനമായി തീർന്നു. ഒരിക്കൽ ഒരു വചനമായാൽ പിന്നെ അതിനൊരിക്കലും മരിക്കാൻ കഴിയില്ല, അതിന് നിത്യമാകേണ്ടിയിരിക്കുന്നു. കാരണം അവന് പരാജയപ്പെടാൻ കഴിയാത്തതുപോലെ അവന്റെ വചനത്തിനും കഴിയില്ല. അവന് ജീവനില്ലാത്തതാകാൻ കഴിയാത്തതുപോലെ അവന്റെ വചനത്തിനും ജീവനില്ലാത്തതാകാൻ കഴിയില്ല. അവന്റെ വചനമാകുന്നു. കാലഘട്ടങ്ങളിൽ കൂടെ പഴയകാലത്തെ മനുഷ്യർ ഈ ബൈബിൾ വായിച്ചിരിക്കുന്നു. ഇത് എഴുതപ്പെട്ടത് മുതൽ സഭകളെ ഇത് പ്രേരിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു കത്തെഴുതിയിട്ട് നിങ്ങൾ പറയും, സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളുടെ കത്തിനെ വിലമതിക്കുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളത് ഒരു വ്യക്തിയോട് മാത്രമാണ് അത് നിയുക്തമാക്കപ്പെട്ടിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞതിനു ശേഷം അതെനിക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്കെതിരായ ഒരു പ്രമാണമാകുന്നില്ലെങ്കിൽ പിന്നെ അതിന് യാതൊരു വിലയുമില്ലാതാകും. എന്നാൽ ദൈവം ഒരിക്കൽ അരളി ചെയ്യുകയും അത് മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടിയാകുന്നു. അത് അരളിയപ്പോൾ പുതുതായിരുന്നതുപോലെ തന്നെ ഇന്ന് രാത്രിയിലുമാകുന്നു. ദൈവം അരളി ചെയ്തിട്ട് പറഞ്ഞു, ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്നു. ദൈവം തന്റെ മനസ്സിൽ തന്റെ പദ്ധതിയിൽ കൂടെ ഇത് അരളി ചെയ്യുമ്പോൾ ക്രിസ്തു അവിടെ വെച്ച് തന്നെ അറുക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അവൻ അതിനുശേഷം 4000 വർഷമാകുന്നതുവരെ അറുക്കപ്പെട്ടിരുന്നില്ല. അവിടെ വെച്ച് തന്നെ ദൈവം തന്റെ മുന്നറിവിൽ കൂടെ ആർ രക്ഷിക്കപ്പെടും, ആർ രക്ഷിക്കപ്പെടുകയില്ല എന്ന് കണ്ടിരുന്നു. അവിടെ ലോകസ്ഥാപനത്തെങ്കിൽ നമ്മുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടുകൂടെ പങ്കാളികളായി എഴുതപ്പെട്ടു. അന്ത്യനാളുകളിൽ ബൈബിൾ പറയുന്നു, ശ്രദ്ധിക്കുക, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളെയൊക്കെയും എതിർ ക്രിസ്തു തെറ്റിച്ചു കളഞ്ഞു. വചനത്തോടൊപ്പം നിന്നുകൊള്ളുക. നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ ഞാനിത് ശ്രദ്ധിച്ചിരിക്കുകയും പ്രൊട്ടസ്റ്റന്റുകാരായ നിങ്ങളോട് ഒരു വെറുപ്പോ വിദ്വേഷമോ മറ്റ് യാതൊന്നുമോ ഉണ്ടായിരിക്കാതെ വളരെ ആദരവോടുകൂടി ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, കാവൽക്കാര, രാത്രി എന്തായി? ശത്രു വരുന്നത് കാവൽക്കാരൻ കണ്ടിട്ട് ജനങ്ങളോട് അതിന്റെ മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് പരാജയപ്പെട്ടു പോയാൽ അവരുടെ രക്തം ഞാൻ കാവൽക്കാരന്റെ കയ്യിൽ നിന്നും ആവശ്യപ്പെടും. എന്നാൽ കാവൽക്കാരൻ അവരെ മുന്നറിയിച്ചാൽ പിന്നെ അവൻ സ്വതന്ത്രനാകുന്നു. അതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പ് നടത്തിയിരിക്കണം. നമ്മുടെ പ്രൊട്ടസ്റ്റന്റുകാരായ സഹോദരന്മാരുടെ ഇടയിൽ ഞാൻ പല പ്രാവശ്യവും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ സമയം പുതിയ ആത്മാവിനെക്കുറിച്ച്, അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവിനെക്കുറിച്ചുമുള്ള എന്റെ സന്ദേശത്തെ കേട്ടവരായ എത്ര പേർ ഇന്ന് രാവിലെ സമയം ഇവിടെയുണ്ട്? ശരി. പുതാത്മാവിനെയും ദൈവത്തിന്റെ ആത്മാവിനെയും കുറിച്ചായിരുന്നു. വളരെ പേർ ദൈവത്തിന്റെ ആത്മാവില്ലാതെ പുതാത്മാവോട് കൂടിയാകുന്നു. നിങ്ങളിത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Among the Protestant people. And when I go into their churches, it is very much upsetting sometimes.
ഇന്ന് പ്രൊട്ടസ്റ്റന്റുകാരായ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ അങ്കലാപ്പ് നടക്കുന്നത് നാം കാണുന്നു. ഞാൻ അവരുടെ പള്ളികളിലെത്തുമ്പോൾ ചിലപ്പോൾ അത് വളരെയധികം പ്രയാസപ്പെടുത്താറുണ്ട്. ഇപ്രകാരം ഇത് വെളിപ്പെടുത്തുന്നതിന് എന്നോട് ക്ഷമിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ്, ഇത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ പിന്നിലായിരിക്കുന്ന എന്റെ ഭാര്യയോട് ഞാൻ സംസാരിച്ചതുപോലെയാണ്. എന്റെ രണ്ട് അകന്ന സഹോദരന്മാർ അവരുടെ ജീവിതം അവകാശപ്പെട്ടതിനു ശേഷം തമ്മിൽ തമ്മിൽ നോക്കിക്കൊണ്ട് രണ്ടുപേരും കിടന്നിരുന്നു. ഒരുവനൊരു കത്തോലിക്കനായിട്ട് കയ്യിലൊരു കൊന്തയും മറ്റേതൊരു ബാപ്റ്റിസ്റ്റുകാരനായിട്ട് മറുവശത്തും കിടന്നിരുന്നു. രണ്ടുപേരും എന്റെ അകന്ന സഹോദരന്മാരാകുന്നു. അവരെ നോക്കിയിട്ട് ഞാൻ ഓർത്തു, ഓ മഹാനായ ദൈവമേ, ഇത് പ്രകാരമായിരിക്കാൻ എങ്ങനെ കഴിയും? ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഭാര്യയോട് പറഞ്ഞു, എനിക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട്, എന്നാൽ എനിക്കറിയാവുന്നതായ പല കാര്യങ്ങളുമുണ്ട്. ഒരു ബാലനായിരിക്കെ തന്നെ വൃക്ഷത്തിന്റെ നീരിറങ്ങി വേരുകളിലേക്ക് പോയി തണുപ്പ് സമയത്ത് സ്വയം ചൂടായിരിക്കുന്നതിനു വേണ്ടി ഒളിച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വസന്തകാലത്ത് അത് പ്രകൃതിയാതീതമായി തിരികെ വന്ന് അതിന്മേൽ ഇലകളും കായ്കളുമായി തിരികെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പൂക്കളെ ചൂടുകാലത്ത് അതിന്റെ മനോഹരതയിലും തണുപ്പുകാലത്ത് തലകുനിക്കുകയും മഞ്ഞുകാലത്ത് മരിക്കുകയും അതിന്റെ വിത്ത് നശിക്കുകയും നീര് നശിക്കുകയും ചെയ്തിട്ട് വസന്തകാലത്ത് ആ പൂക്കൾ തിരികെ വിടർന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്രകാരം പ്രവർത്തിക്കപ്പെടുന്നുവെന്ന് എനിക്കറിയാം. ഞാനത് വിശ്വസിക്കുന്നു. യഹോവയായ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന ആ യഹോവയായ ദൈവമാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനാണ് പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ അവനെ കാറ്റാടി മരത്തിൽ പ്രവർത്തിക്കുന്നതും കൊപ്പയ്ക്കാമരത്തിൽ പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ കാട്ടുമരത്തിൽ പ്രവർത്തിക്കുന്നതും ആപ്പിൾ മരത്തിൽ പ്രവർത്തിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവയോരോന്നും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. എപ്രകാരം മനുഷ്യനും ഒന്നിൽ നിന്നും വ്യത്യസ്തനായി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയും എല്ലാം ഒരു പ്രവീണ തത്പരയാൽ രൂപരേഖപ്പെടുത്തുകയും അത് ചെയ്തിരിക്കുന്നത് ദൈവവുമാകുന്നു. ഇതെനിക്കറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. യേശു ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ശരീരത്തിൽ അവനൊരു മനുഷ്യനായിരുന്നു. എന്നെ പോലെ അവനും ഒരു സ്ത്രീയിൽ കൂടി ജനിച്ചു. എന്നാൽ അവന്റെ രക്തം ഒരു സ്ത്രീയുടേതായിരുന്നില്ല, അത് ദൈവത്തിന്റേതായിരുന്നു. അദൃശ്യനായ ദൈവം, അദൃശ്യനായ യഹോവയായ ദൈവം ഇന്ന് രാവിലത്തെ എന്റെ സന്ദേശത്തിൽ പറഞ്ഞിരുന്നതുപോലെ ഭൂമിക്ക് മേലെയായി അടയിരിക്കുകയും ഭൂമിയിലെ പൊടിയിൽ നിന്നും ആദ്യത്തെ മനുഷ്യനെ വിരിയിക്കുകയും ചെയ്തു. തന്റെ വചനത്തെ നിവൃത്തിയാക്കുന്നതിനായി മറിയത്തിന്റെ മേൽ നിഴലിട്ടിട്ട് അടയിരിക്കുകയും രക്തകോശം സൃഷ്ടിക്കുകയും അത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ കൊണ്ടുവരികയും ചെയ്തു.
I believe in a body he was man. I believe in his soul he was God.
ഒരു ശരീരത്തിൽ അവൻ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പ്രാണനിൽ അവൻ ദൈവമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. ദൈവം ക്രിസ്തുവിലായിക്കൊണ്ട് ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അവൻ വെറുമൊരു സാധാരണ മനുഷ്യനോ ഒരു പ്രവാചകനോ ആയിരുന്നില്ല. അവൻ ഇമ്മാനുവേലായിരുന്നു. അവൻ ദൈവമായിരുന്നു. അത് സത്യമാണെന്ന് ഞാൻ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ആ സത്യത്തെ എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. എനിക്ക് കഴിയുമെങ്കിൽ പിന്നെ അത് വിശ്വാസമായിരിക്കില്ല. വൃക്ഷങ്ങൾ വരികയും പോകുകയും ചെയ്യുന്നുവെന്ന് ഞാൻ അറിയുന്നു. പൂക്കൾ വരികയും പോകുകയും ചെയ്യുന്നു. സകല സൃഷ്ടിയും ചുറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഏതോ മഹത്തായ പരമശക്തിയാൽ ലോകം അതിന്റെ സഞ്ചാരപഥത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ദൈവകൃപയാൽ മറ്റൊരു കാര്യം കൂടി എനിക്കറിയാവുന്നത്, ഒരു ദൂതന്റെ രൂപത്തിൽ ഒരു വെളിച്ചമായി എന്തോ ഒന്ന് എന്റെ അടുക്കൽ വരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ എന്നോട് പറയുകയും ഞാനത് കാണുകയും ചെയ്യുന്നു. അത് പ്രാകൃതികമല്ലെന്ന് എനിക്കറിയാം. സംഭവിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെ കാണിക്കുകയും ഒരു വട്ടം പോലും അത് പരാജയപ്പെട്ടിട്ടുമില്ല. ഇത് യോസഫിനോടൊപ്പം, ദാനിയലിനോടൊപ്പം, ഏലിയാവിനോടൊപ്പം ഉണ്ടായിരുന്ന അതേ ദൈവം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അഗ്നിസ്തംഭത്താൽ ഇസ്രായേൽ മക്കളെ നയിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാരണത്താൽ ബൈബിൾ യാഥാർത്ഥ്യമാണെന്നുള്ളതിന് എന്തോ അവിടെ ഉണ്ടെന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടനാകുന്നു. കാരണം പ്രകൃതി മുഴുവനും വിശ്വാസമെന്ന് ഞാൻ വിളിക്കുന്നതെല്ലാം, ഞാൻ കാണുന്നതും എനിക്ക് തെളിയിക്കാൻ കഴിയാത്തതുമായ എല്ലാ കാര്യങ്ങളും ഈ ബൈബിളിനാൽ അത് സത്യമാകുന്നുവെന്ന് തെളിയിച്ചിരിക്കുന്നു. ഞാൻ യേശുവിനെ കാണുന്നു. യഹൂദന്മാർ അവനെക്കുറിച്ച് വിചാരിച്ചിരുന്നതുപോലെ അവനായിരുന്നില്ല. മശീഹ എന്തായിരിക്കുമെന്നുള്ളതിന്റെ സകല ആവശ്യങ്ങളും അവൻ നിറവേറ്റി. അവൻ മശീഹ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ മേലുള്ള അതേ ആത്മാവ് നേരെ ഇവിടേക്ക് വന്നിട്ട് അതേ കാര്യം തന്നെ ചെയ്യുന്നത് ഞാൻ കാണുന്നു. ആ കാരണത്താൽ ഏത് മതഭ്രാന്തൻ എഴുന്നേറ്റാലും ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ ഒരു ഉറച്ച വിശ്വാസിയായിരിക്കുന്നു. ഞാൻ പള്ളികളിൽ പോയിട്ടുണ്ട്. ഞാനിത് ആദരവോടെ പറയുകയാണ്. പലപ്പോഴും സഭകളിൽ ജനങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് പകരം തമ്മിൽ മറ്റൊരാളുടെ ആത്മാവ് കിട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു സഭയിൽ പോയിട്ട് അവിടുത്തെ പാസ്റ്റർ തന്റെ തല വെട്ടിക്കുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. സഭ മുഴുവനും അത് ചെയ്യുന്നു. നിങ്ങളൊരു പള്ളിയിലേക്ക് പോകുക. അവിടുത്തെ പാസ്റ്റർ പറയുകയാണ്, എന്റെ കയ്യിൽ നിന്നും എണ്ണ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ആ മുഴുവൻ കൂട്ടവും അത് വിശ്വസിക്കുകയും അവർക്കതുണ്ടായിരിക്കുകയും ചെയ്യുന്നു.
Dancing and jumping and running around. I am not condemning these things.
I'm just speaking from an observation to present a point to you.
വളരെയധികം നൃത്തവും ചാട്ടവും ഓടിച്ചുറ്റലുമുള്ള ഒരു സഭയിലേക്ക് ചെല്ലുക. ഞാൻ ഈ കാര്യങ്ങളെ കുറ്റം പറയുകയല്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യത്തെ വെക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ പറയുകയാണ്. വളരെയധികം വികാരഭരിതനായ ഒരു പാസ്റ്റർ നിങ്ങൾക്ക് കിട്ടിയാൽ സഭ മുഴുവനും വികാരഭരിതരായിരിക്കും. പശ പിടിച്ചതും വഴങ്ങാത്തതുമായ ഒരു പാസ്റ്റർ നിങ്ങൾക്ക് കിട്ടിയാൽ സഭ മുഴുവനും പശ പിടിച്ചതും വഴങ്ങാത്തതുമായിരിക്കും. നിങ്ങൾ തമ്മിൽ തമ്മിൽ വേറൊരാളുടെ ആത്മാവിനെ പ്രാപിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല മനുഷ്യനെയും ഒരു അഴുക്ക സ്ത്രീയെയും എടുത്തിട്ട് അവരെ തമ്മിൽ ഒന്നാക്കുക. ഒന്ന് മറ്റൊന്നിലേക്ക് പോയിട്ട് ഒന്നുകിൽ അതൊരു അഴുക്ക മനുഷ്യനോ അല്ലെങ്കിൽ ഒരു നല്ല സ്ത്രീയോ ആയിത്തീരും. രണ്ടുപേർ തമ്മിൽ ഒന്നിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഞാൻ ബൈബിളിനോടൊപ്പം വളരെ ആദരവോടും കൂടി ഇക്കാര്യം പറയട്ടെ, എന്റെ പൂർണ്ണ ഹൃദയത്തോടെ എന്നിലുള്ള സകലതുമായിട്ട് ഒരിക്കലും ഒരു കാര്യവുമില്ലാതെ ഒച്ചപ്പാടുണ്ടാക്കുന്നവനല്ലാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ മൂലക്കല്ലിടുന്ന ദിവസം രാവിലെ ഉണ്ടായ ദർശനത്തിൽ പറഞ്ഞു, വചനം പ്രസംഗിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക, അവർ പഥ്യോപദേശം പുറക്കാതെ കർണരസമാകുമാറിൽ സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും.
What is the truth? Thy word is truth. John 17. Sanctify them, Father, for the truth, thy word is the truth.
എന്താണ് സത്യം? നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാന്റെ 17 പറയുന്നു, പിതാവേ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു.
Now, if I am guilty, I pray God forgive me. But I try with all my heart to present the word to the people that the spirit that would follow.
ഞാൻ തെറ്റുകാരനാണെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആത്മാവ് വീഴുന്നതിനു വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ വചനത്തെ വെക്കുന്നതിനു വേണ്ടി ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ശ്രമിക്കുന്നു. ഞാൻ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ചില വിചിത്രമായ തവളകൾ ജനങ്ങളുടെ മേൽ നിന്ന് ചാടുന്നതിന്റെയോ അല്ലെങ്കിൽ ഈച്ചകൾ പറക്കുന്നതിന്റെയോ അല്ലെങ്കിൽ കയ്യിൽ നിന്നും എണ്ണ വീഴുന്നതിന്റെയോ ആത്മാവോടുകൂടെ ആയിരിക്കില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനമായ ഈ ബൈബിൾ എഴുതിയ ആത്മാവോടുകൂടെ ഒരു ബൈബിൾ പ്രകാരമായ അനുഭവത്തോടുകൂടെ നിൽക്കുന്നവരായിരിക്കും. അതാണ് ഞാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
To go to bring our thoughts together, to cope them together and present them to you, then you do with whatever you desire, what God places on your heart.
ഇപ്പോൾ നമ്മുടെ ചിന്താഗതിയെ ബൈബിളിലുള്ള ഒരു കഥാപാത്രത്തിൽ നമുക്ക് അടിസ്ഥാനപ്പെടുത്താം. നമ്മുടെ വിചാരങ്ങളെ കൊണ്ടുവരുന്നതിനും അവയെ തമ്മിൽ സഫലമായി കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒന്നെടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അതിനുശേഷം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ വെക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യുക. രാജാക്കന്മാരുടെ 1 22 അധ്യായത്തിലേക്ക് പോയിട്ട് അവിടെ ആഹാബ് എന്ന പേരോടുകൂടി ഒരു രാജാവ് ഉള്ളതായി നാം കാണുന്നു.
And a great man, borderline believer. His name was Ahab.
അദ്ദേഹം ഒരു ശക്തനായ രാജാവും ഒരു പട്ടാളക്കാരനായ മനുഷ്യനും ഒരു മഹാനുമായിരുന്നു. എന്നാൽ ഒരു ശീതോഷ്ണവനും അതിർത്തി വിശ്വാസിയുമായിരുന്നു. അവന്റെ പേര് ആഹാബ് എന്നായിരുന്നു. അവസാനം ഒരു നീതീകരിക്കപ്പെട്ട പ്രവാചകനായ ഏലിയാവ് ആഹാബിന്റെ അധപതനം മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഏലിയാവ് പോയിക്കഴിഞ്ഞതിന്റെ വർഷങ്ങൾക്ക് ശേഷം അവിടെ മിഖയാവ് എന്ന പേരോടുകൂടിയ ഒരു പ്രവാചകനുണ്ടായിരുന്നു. അവന്റെ പിതാവായ യഹോശഫാത്ത് ഒരു നീതിമാനായ മനുഷ്യനും യഹൂദയുടെ രാജാവുമായിരുന്നു. അവൻ ഇസ്രായേലിന്റെ രാജാവായ ആഹാബിനെ സന്ദർശിക്കാനായി വന്നു. അഹാബിന്റെ രാജ്യത്വം വളരെ പകിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു വലിയ പകിട്ടേറിയ രാജ്യത്വത്തെ ശ്രദ്ധിക്കുക. അവന്റെ പക്കൽ ഇസബേൽ എന്ന പേരോടുകൂടിയ ഒരു ചായം തേച്ച് മെനിക്ക ഭാര്യയുണ്ടായിരുന്നു. അവൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒഴിച്ച് മുഴുവൻ രാജ്യത്തെയും അവളുടെ ദേശത്തെ വിഗ്രഹാരാധനയ്ക്കായി അനുനയിച്ചിരുന്നു. ഹോ സഹോദരന്മാരെ, ഇന്ന് അമേരിക്കയിൽ അതേ പിശാചിന്റെ ആത്മാവ് തന്നെ ദൈവപുത്രന്മാരെ ക്രിസ്തുവിൽ നിന്നും ഇസബേലുകളിൽ കൂടി വശീകരണത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞാനത് തമാശയ്ക്കായിട്ട് പറഞ്ഞതല്ല. ഇത് തമാശയ്ക്കുള്ള സ്ഥലമല്ല. ഇത് പ്രസംഗപീഠമാകുന്നു. ഇത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ഇരിപ്പിടമാകുന്നു. അവിടെ വചനം ദൈവത്തിന്റെ ന്യായാധിപതിയാകുന്നു. ഇത് അവന്റെ ന്യായം വിധിക്കുന്ന വചനമാകുന്നു. ഈ സ്ത്രീ എത്രമാത്രം സൗന്ദര്യമേലിയവരായിട്ട് മുഴുവൻ ദേശത്തെയും പരിപൂർണമായും സ്വാധീനപ്പെടുത്തി എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മെ സ്വാധീനപ്പെടുത്തുന്നതിനായിട്ട് എന്താണ് ഉള്ളത്? ഓർക്കുക, ഞാനിത് മുൻകൂട്ടി പറയുകയാണ്. അമേരിക്ക ഒരു സ്ത്രീ സ്നേഹിയാണ്. അമേരിക്ക ഒരു സ്ത്രീയെ ആരാധിക്കുന്ന രാജ്യമാണ്. അമേരിക്കയുടെ ആത്മാവ് പരിപൂർണമായും സ്ത്രീയാൽ കൈവശമാക്കപ്പെട്ടതാണ്. ഈ സ്ത്രീകൾ ഹോളിവുഡിലേക്ക് കടന്നു വരികയും അവർക്ക് തെരുവിലേക്കിറങ്ങിയിട്ട് ഇവിടെയുള്ള സകല മദ്യശാലകളും കൂടി കൂടിച്ചേർന്ന് നരകത്തിലേക്ക് അയക്കാൻ കഴിയുന്നതിലും കൂടുതൽ മനുഷ്യരെ അവൾക്ക് അയക്കാൻ കഴിയും. എന്നിരിക്കലും അവളുടെ ശരിയായ അവസ്ഥയിൽ അവൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനൊരു രത്നവും ദൈവരാജ്യത്തിനൊരു അനുഗ്രഹവുമാകുന്നു. നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലേ? ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു മുൻവിധിക്കാരനായിരിക്കാതെ മൌനമായിരുന്ന് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് ഇത് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരട്ടെ. ആഹാബിന്റെ കാലത്തെ പോലൊരവസ്ഥയിൽ ഇന്ന് നാം എത്തിയിരിക്കുന്നു. അവന്റെ ഭാര്യ എന്ത് പറഞ്ഞുവോ അത് ആഹാബ് ചെയ്തിരുന്നു. ഇന്ന് സഭകളിൽ പോലും അവർ സ്ത്രീകളെ ആരാധിക്കുന്നു.
before my righteous indignation was brought up. In Mexico, when I seen a poor little woman, note of her other, coming down, crawling over miles of hot rocks.
കുറച്ചു നാളുകൾക്ക് മുമ്പ് മെക്സിക്കോയിൽ വെച്ച് ഒരു പാവപ്പെട്ട സ്ത്രീ, സ്വയം അറിവുള്ള ഒരു സ്ത്രീ, ചുട്ട പാറയുടെ മേൽക്കൂടി മൈലുകളോളം എഴുയുന്നത് കണ്ടപ്പോൾ അതിനെ വളരെയധികം ധാർമ്മിക രോഷാകുലനാക്കി തീർത്തു. അവരുടെ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒന്നിനെ കയ്യിലെടുത്തുകൊണ്ട് അതിന്റെ പിതാവ് അവരോടൊപ്പം നടക്കുകയും മറ്റേ കുട്ടി അതിന്റെ അമ്മയെ പിന്തുടരുകയും ചെയ്തിരുന്നു. അവർ കരയുകയും അവരുടെ മുട്ടിലെ തൊലി ഉരിഞ്ഞിട്ട് കൈകൊണ്ട് കല്ലുകളിൽ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് വലിഞ്ഞിരുന്നു. എല്ലാവരും അവരെ നോക്കിയിരുന്നു. ഒരു വിശുദ്ധയെന്ന് സങ്കല്പിക്കപ്പെടുന്ന ഏതോ ഒരു മരിച്ച സ്ത്രീയുടെ പ്രതിമയുടെ അടുക്കലേക്ക് അവർ പോയിരുന്നു. ഞാനിത് കുറ്റമായിട്ട് പറയുകയല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഇത് പരിപൂർണമായും കലപ്പില്ലാത്ത പ്രേതാത്മ സമ്പർക്കമാകുന്നു. ദൈവത്തിന് മനുഷ്യന് മധ്യസ്ഥന് ഒരുവനത്രേ, അത് മനുഷ്യനായ ക്രിസ്തു യേശുവത്രേ എന്ന് ബൈബിൾ പറയുന്നു. ആദ്യ സഭ കത്തോലിക്കായിരുന്നുവെങ്കിൽ പിന്നെ അവരിത് മാറ്റിയത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ കത്തോലിക്ക സഭ ഇത് കുറ്റം വിധിക്കുകയും ഈ കത്തോലിക്ക സഭ അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊരു സ്ത്രീകളുടെ ലോകമാകുന്നു. അത് ഇന്നത്തെ ആത്മാവും മുദ്രാവാക്യവുമാകുന്നു. അത് സത്യമാണ്, അത് കൃത്യമായും സത്യമാണ്.
You younger people here tonight, remember Brother Branham has said this, and I said it in 33 when I saw the coming of the Lord.
ഒരു മഹതിയായ സ്ത്രീ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. സഹോദരൻ ബ്രൻഹാം ഇപ്രകാരം പറഞ്ഞുവെന്ന് ചെറുപ്പക്കാരായ ജനങ്ങൾ ഇന്ന് രാത്രിയിൽ ഓർത്തുകൊള്ളുക. ഞാനിത് 33 കർത്താവിന്റെ വരവിനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. കൂടാതെ മോട്ടോർ വാഹനങ്ങൾ തുടർച്ചയായി ഒരു മുട്ടയുടെ ആകൃതിയിലാകുമെന്നും അവസാനം അത് പൂർണ്ണമായും ഒരു മുട്ടയുടെ ആകൃതിയിലാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അതറിയാമായിരിക്കാം, അത് കടലാസുകളിൽ കുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനപ്പുറയുള്ള രണ്ടാമത്തെ തെരുവിലെ മാസോണിക് ടെമ്പിളിൽ വെച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയ അനാഥമന്ദിരത്തിൽ വെച്ച് നടത്തിയ രാവിലെ യോഗത്തിൽ വെച്ച് ഞാനിത് പറഞ്ഞിരുന്നു. പ്രാകൃതിയായ ഒരു സ്ത്രീ എഴുന്നേറ്റ് രാജ്യത്തെ സ്വാധീനത്തിലാക്കിയത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഒരു രാഷ്ട്രപതിയായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ശക്തിയിൽ ലോകം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അമേരിക്കയിൽ വരുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞിരിക്കുന്നു.
Sit home with the babies while the drunken husband was out. Poor Papa now takes care of the babies while the drunken woman's out.
ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇസബേൽ ആഹാബിനെ ഭരിച്ചിരുന്നു. അവൾ അവനെ ചുറ്റുമായി ആഞ്ഞടിച്ചിരുന്നു. ഇത് സാധാരണയായി മദ്യപാനിയായ ഭർത്താവ് കുടിക്കാനായി പുറത്തു പോകുമ്പോൾ പാവം തള്ള കുഞ്ഞുങ്ങളുമായി വീട്ടിനുള്ളിലായിരിക്കും. എന്നാൽ ഇപ്പോൾ മദ്യപാനിയായ സ്ത്രീ പുറത്തു പോകുമ്പോൾ പാവം ഭർത്താവ് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് വീട്ടിനുള്ളിലായിരിക്കുമെന്ന് പറഞ്ഞതുപോലെയാകുന്നു. ഇപ്പോൾ ഇത് തമാശകളല്ല, ഇത് സത്യമാണ്. ഞാൻ നീതിമാന്മാരായ ആളുകളെ കുറിച്ച് പറയുകയല്ല. അല്ല ശ്രീമാൻ, ഞാൻ ഈ ലോകത്തിലുള്ള ആത്മാവിനെ കാണിക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വേറൊരു പകിട്ടായിരിക്കുന്നില്ലേ? ആഹാബിന്റെ കാലത്തെ ശ്രദ്ധിക്കുക, എപ്രകാരം രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. ഹോ ദൈവമേ, ഏറ്റവും മഹത്തായ സുവർണ കാലം അപ്പോഴായിരുന്നു. എപ്രകാരം ഇസ്രായേൽ കപടവിശ്വാസിയായ ആഹാബിനടിയിലായി അഭിവൃദ്ധി പ്രാപിക്കുകയും അതിന് പിന്നിലായി ഉണ്ടായ യഥാർത്ഥ ഭരണാധികാരി ഇസബേലുമായിരുന്നു. ഇത് വേദപുസ്തക പണ്ഡിതന്മാരോട് പറയുകയാണ്, ആഹാബ് ഇസബേലിനെ വിവാഹം കഴിച്ചിട്ട് യഹൂദ മതത്തിൽ വിഗ്രഹാരാധനയെ കൊണ്ടുവന്നതുപോലെ ഇരുണ്ട കാലത്ത് പ്രൊട്ടസ്റ്റന്റ് സഭ കത്തോലിക്കരെ വിവാഹം കഴിച്ചിട്ട് ക്രിസ്തു സഭയിൽ വിഗ്രഹാരാധനയെ കൊണ്ടുവന്നു. ഇന്ന് പ്രൊട്ടസ്റ്റന്റ് സഭയൊരു വേശി എന്ന് വിളിക്കപ്പെടുന്ന കാര്യം ഓർത്തുകൊള്ളുക, കാരണം അവളും ഒരു വേശിയാകുന്നു. അത് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് കുടത്തിന് കലത്തെ കറുത്തതെന്ന് വിളിക്കാൻ പറ്റുകയില്ല. തീയിൽ നിന്ന് രക്ഷപ്പെടാൻ പൊരിക്കുന്ന ചട്ടിയിലേക്ക് ചാടാൻ പറ്റുകയില്ല. എന്നാൽ നമുക്ക് സത്യത്തെ ശ്രദ്ധിക്കാം. നമുക്ക് ആവശ്യമായത് സത്യമാണ്. നാം നിത്യതയിലേക്ക് ബാധ്യസ്ഥരായ ജനങ്ങളാണ്. നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സത്യത്തെ കണ്ടുപിടിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഇത് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലായ്പ്പോഴും ദൈവം അയക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് യഹോശഫാത്ത് എന്ന നീതിമാനായ മനുഷ്യൻ ആഹാബിനെ സന്ദർശിക്കാനായി എത്തുകയും സ്വയം കുഴപ്പത്തിലാക്കപ്പെടുകയും ചെയ്തു. നിങ്ങൾക്ക് ശരിയും തെറ്റും തമ്മിൽ കൂട്ടിക്കലർത്തിയിട്ട് അതിൽ നിന്നും യാതൊന്നും കിട്ടാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് എണ്ണയും വെള്ളവും തമ്മിൽ ചേർക്കാൻ കഴിയില്ല, അത് ചേരുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സഹകരണങ്ങൾക്കും സംയോജനങ്ങൾക്കും കൂടി ലോകകാര്യത്തോടൊപ്പമായിട്ട് ഒരു വിജയമേറിയ ജീവിതം നയിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ അവരുടെ ഇടയിൽ നിന്നും ഇറങ്ങി വരിക, അവരെ വിട്ടു പോരുവീൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് ബൈബിൾ പറയുന്നു. അത് മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾ പറയും, സഹോദരൻ ബ്രഹാം, എനിക്കറിയാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അത് വചനത്തിന് വിപരീതമാകുന്നു. വചനം സത്യമാകുന്നു. ഞാൻ വചനത്തെ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക, യഹോശഫാത്ത് ആഹാബിന്റെ അടുക്കൽ എത്തുകയും അവനൊരു വലിയ സദ്യ ഒരുക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയാണ്. നാം അതിനെ സാധാരണ ഭാഷയിൽ ഒരു വമ്പിച്ച സദ്യ എന്ന് വിളിക്കുന്നു. അവരെല്ലാവരെയും ക്ഷണിച്ചിരുന്നു. അവർ കാളയും ആടും അതുപോലെ എല്ലാം കൊന്നിരുന്നു. അങ്ങനെ അതൊരു വലിയ സദ്യയായിരുന്നു. അപ്പോഴാണ് ഒരു വിശ്വാസി കുഴപ്പത്തിലാക്കപ്പെടുന്നത്. ഓ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അവിടെയുള്ള ഹോളി റോളർ സ്ഥലത്തെ വെറും നേരിയ മനസ്ഥിതിക്കാരാണ്. അത്രമാത്രം, നിങ്ങൾ വലിയ പള്ളിയിൽ വന്നിരിക്കണം. നിങ്ങൾ വന്നിരിക്കണം. ഓ, നിങ്ങളത് കണ്ടിരിക്കണം. ഞങ്ങളുടെ പാസ്റ്ററിന് DD PhD ബിരുദമുണ്ട്. നോക്കൂ, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളുടെ പാട്ട് സംഘം മാലാഖമാരെ പോലെ പാടുന്നവരാണ്. എന്നാൽ അത് യഹോവ അരുളി ചെയ്തതുമായിട്ട് ചേരുന്നില്ലെങ്കിൽ പിന്നെ അതിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അങ്ങനെ അവർ കാളയെ കൊന്നപ്പോൾ അവർക്കൊരു വലിയ സദ്യയായിരുന്നു. ആഹാബിന് അതിലൊരു പോംവഴി ഉണ്ടായിരുന്നു. അവന്റെ ഉദ്ദേശങ്ങൾ തെറ്റായിരുന്നു. അവൻ യഹോശഫാത്തിനെ കുടുക്കിലാക്കുവാൻ ഒരു വലിയ പ്രദർശനം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇന്ന് സാത്താനും ചെയ്യാൻ ശ്രമിക്കുന്നത്. നാം ഇന്ന് ഭൂരിപക്ഷത്താണ്. തീർച്ചയായും ആകുന്നു. യേശു വരുന്നതുവരെ ദൈവത്തിന്റെ സഭ എല്ലായ്പ്പോഴും ന്യൂനപക്ഷത്തായിരിക്കും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ശരിയാണ്. നാം ന്യൂനപക്ഷത്താണ്. എന്നാൽ യാതൊരു കുഴപ്പവുമില്ല. ദൈവം നമ്മോടു കൂടെ ഉള്ളിടത്തോളം എനിക്കിത് എപ്പോഴും ഭൂരിപക്ഷമാണ്. നിങ്ങൾക്കും അത് തന്നെയെന്ന് എനിക്കറിയാം. കാരണം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. എന്നാൽ ഇതിന്റെ പിന്നിലായി അവനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ ആ സമയമെത്തിയപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ നാം എല്ലാവരും ഇവിടെയായിട്ട് ഇതൊരു വലിയ സമയമാകുന്നു. നീ എന്നോടൊപ്പം രാമോത്ത് ഗിലയാദ് പിടിച്ചെടുക്കുന്നതിനായി യുദ്ധത്തിന് വരുമോ? കാരണം അരാമിയർ അത് കൈവശമാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ രാമോത്ത് ഗിലയാദ് എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇതൊരു ശരിയായ കാര്യമാണ്. നമുക്കതിനുള്ള അവകാശമുണ്ട്. നാം ആദ്യത്തെ സഭയാകുന്നു. നമുക്കതിനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായോ? യഹോശഫാത്ത് പറഞ്ഞു, ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു നല്ല സമയമായിരിക്കുമ്പോൾ എന്റെ ആൾക്കാരും നിന്റെ ആൾക്കാരെ പോലെ തന്നെയാകുന്നു. എങ്ങനെയൊക്കെ ആയാലും നാം എല്ലാവരും വിശ്വാസികളാണല്ലോ. അതുകൊണ്ട് നമുക്ക് തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാം. അവിടെ അവനൊരു ഭയങ്കരമായ തെറ്റാണ് ചെയ്തത്. യഹോശഫാത്ത് ഒരാത്മീയ മനുഷ്യനായിരിക്കെ ഈ കാര്യത്തെക്കുറിച്ച് ഇത് ഈ കാലത്തെ ഒരു മാതൃകയാണെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. എവിടെയായാലും എങ്ങനെയൊക്കെ ആയാലും സത്യസന്ധരായവരുടെ അടുക്കൽ ദൈവം തന്റെ സന്ദേശത്തെ എത്തിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അവനത് ചെയ്യുമെന്ന് ആദ്യയിൽ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവന്റെ പദ്ധതി തയ്യാറായി കിടക്കുന്നു. അതുമായി ചേരുക മാത്രം ചെയ്യുക. ഇപ്പോൾ അവനെ ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ നിന്നോടൊപ്പം വരുന്നതാണ്. എന്നാൽ അവൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, നാം പോകുന്നതിന് മുമ്പ് യഹോവയോട് ചോദിക്കേണ്ടത് ആവശ്യമല്ലേ? അങ്ങനെ നിങ്ങൾ തന്നെ വിചാരിക്കുന്നില്ലേ? നാം എല്ലാവരും വിശ്വാസികളാണെങ്കിൽ പിന്നെ നമുക്ക് യഹോവയോട് അതിനെപ്പറ്റി തിരക്കി അറിയാം. ആഹാബ് പറഞ്ഞു, കൊള്ളാം, തീർച്ചയായും അതൊരു ശരിയായ കാര്യമാണ്. ഓ, ഞാൻ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് വിചാരിച്ചില്ല? തീർച്ചയായും ഞാനും അത് ചിന്തിക്കേണ്ടതായിരുന്നു.
I've got four hundred of the best prophets there is in the nation. I've got them all well clothed. They all got DDDs, PhDs, and all things. They got a great organization down here, the prophets. So I'll just bring them up and you'll see what they say.
ഈ ദേശത്തുള്ള പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും നല്ലവരായി 400 പേരോളം എന്റെ പക്കലുണ്ട്. ഞാൻ അവരെ നല്ലവണ്ണം വസ്ത്രധാരണം ചെയ്യിക്കുകയും അവർക്കെല്ലാം അവരുടെ DDDs PhD അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ ഒരു വലിയ സംഘടന തന്നെ അവർക്കിവിടെ ഉണ്ടായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് കാണാം. നിങ്ങൾക്കറിയാമോ, ഈ കാര്യം യഹോശഫാത്തിന് ശരിയായി തോന്നിയിരുന്നില്ല. അവനത് ചെയ്തു. അങ്ങനെ അവർ ചെന്ന് ഈ 400 പ്രവാചകന്മാരെയും കൊണ്ടുവന്നു. അവർ നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും കൊടുത്തിട്ട് ആഹാബ് തന്റെ സ്വന്തം ഭക്ഷണം കൊണ്ട് അവരെ പോഷിപ്പിച്ചിരുന്നു. കാരണം അവൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നതിന് അവൻ അവരെ വെച്ചിരുന്നു. അവിടെയാണ് നിങ്ങൾ, അവിടെയാണ് നിങ്ങൾ. ഹോ, തീർച്ചയായും നമുക്ക് നല്ല പള്ളികളും വലിയ നല്ല സ്ഥലങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ പലപ്പോഴും പ്രാസംഗികൻ 20 മിനിറ്റ് നേരം കൂടുതൽ പ്രസംഗിച്ചാൽ ഡീക്കന്മാരുടെ സമിതി അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു കളയും. എന്നാൽ ഇതുപോലെയുള്ള അസംബന്ധങ്ങൾക്ക് ഒരു ദൈവപുരുഷൻ ചെവി കൊടുക്കുകയില്ല. ദൈവം അവന്റെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. ശരിയാണ്.
But in the church of God, you are not voted in or voted out. You are born in one way, eternal forever.
Amen.
Only God could put you out, and he swore by himself he'd never do it.
Amen.
പാപത്തെക്കുറിച്ച് അവൻ കൂടുതൽ പറഞ്ഞു പോയാൽ സഭ മുഴുവനും കൂടി അവനെ വോട്ട് ചെയ്ത് പുറത്താക്കി കളയും. അത് അവനൊരു സഭാസംഘടനയിലായതുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിന്റെ സഭയിൽ ആരും വോട്ട് ചെയ്ത് വരികയോ വോട്ട് ചെയ്ത് പുറത്താക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരിക്കൽ ജനിക്കുകയും എന്നേക്കും നിത്യനായിരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മാത്രമേ നിങ്ങളെ പുറത്താക്കാൻ കഴിയുകയുള്ളൂ. അവൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് സ്വയമായി ആണയിട്ട് പറഞ്ഞിരിക്കുന്നു. ആമേൻ.
He don't run his business loosely like our organization does. Take him in 30 days or 60 days or 90 days on probation.
നിങ്ങളെ അകത്ത് കൊണ്ടുവരുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവനറിയാം. നമ്മുടെ സഭാസംഘടനകൾ ചെയ്യുന്നതുപോലെ 30 ദിവസത്തേക്കോ 60 ദിവസത്തേക്കോ അല്ലെങ്കിൽ 90 ദിവസത്തേക്കോ പരീക്ഷണാർത്ഥമായി എടുക്കുന്നത് പോലെയുള്ള ഒരു തൊഴിൽ ദൈവം നടത്തുന്നില്ല.
He knows what they are before they ever speak, before they ever come into the church. He knows exactly what they're made out of.
അവർ സംസാരിക്കുന്നതിനു മുമ്പ് തന്നെയും അവർ സഭയിൽ വരുന്നതിനു മുമ്പ് തന്നെയും അവരെന്തായിരുന്നുവെന്ന് അവനറിയാം. അവരെങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരുന്നതെന്ന് അവന് ശരിക്കും നല്ലവണ്ണം അറിയാം. ആ കാരണത്താൽ അവന് വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ അവരെ എല്ലാവരെയും കൂടി അകത്ത് കൊണ്ടുവന്നിട്ട് അവൻ തന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുകയും മറ്റവൻ അവന്റെ സിംഹാസനത്തിൽ തന്നെയും കയറിയിരുന്നിട്ട് ഈ പ്രാസംഗികന്മാരെ പ്രവാചകന്മാരെയെല്ലാം കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവരെല്ലാം കടന്നു വരികയും അവരുടെ വലിയ ആസൂത്രിത നീക്കങ്ങളിൽ കൂടി പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർക്കൊരു വലിയ സമയമായിരുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ അവർ കാഴ്ചയ്ക്ക് നന്നായിരിക്കുന്നില്ലേ? അവർ ഉപയോഗിക്കുന്ന ഭാഷ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഹോ, എത്ര വീർപ്പിച്ച് അവർക്ക് സംസാരിക്കാൻ കഴിയുമായിരിക്കുന്നു. ഹോ ആമേൻ. അവർ ഈ യുക്തി വൈഭവങ്ങളിലെല്ലാം കൂടി കടന്നുപോയിരിക്കുന്നു. അങ്ങനെ അവർക്കൊരു കൂട്ടം കുഴഞ്ഞ സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. അവർക്കിതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ കാര്യമായിട്ട് അവർ പറഞ്ഞു, പുറപ്പെടുക, യഹോവ അരുളി ചെയ്യുന്നു, പുറപ്പെട്ടുകൊള്ളുക. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നോക്കൂ യഹോശഫാത്ത്, ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ലേ?
They better know what to say, or they lost their credentials. Oh, yes, sir.
എന്തുകൊണ്ടാണ് എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിയാമായിരുന്നു. എന്ത് പറയണമെന്ന് അവർ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവർക്കും അവരുടെ അധികാരപത്രം നഷ്ടപ്പെടും. ഓ അതെ ശ്രീമാൻ, സംസ്ഥാനക്കാരനായാലും സംസ്ഥാന മുഖ്യനായാലും അവരെ പോഷിപ്പിച്ചിരുന്ന കൈകളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഉടനെ തന്നെ അവർ ബഹിഷ്കരിക്കപ്പെടുമായിരുന്നു. കാരണമെല്ലാമായിട്ട് അവർക്കും അറിയാമായിരുന്നത് ഭൗതിക ആഹാരമായിരുന്നു. ദൈവത്തിന്റെ സഭയെ പോഷിപ്പിക്കുന്നതിനായി ഒരു മുറിവേറ്റ കരമുണ്ടെന്നറിയുന്നതിൽ ഞാൻ സന്തോഷവാനാകുന്നു. ശ്രദ്ധിക്കുക, അതിനുശേഷം അവരെല്ലാം പ്രവചനം നടത്തുന്നത് ഞാൻ കണ്ടിരുന്നു. ഹോ അതെ രാജാവേ, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, പുറപ്പെട്ടുകൊള്ളുക. ഇപ്പോൾ വിചിത്രമായ ഒരു കാര്യമെന്നത് അവർ യഥാർത്ഥത്തിൽ പ്രേരിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതായിരുന്നു. എന്നാലിപ്പോൾ ശ്രദ്ധിക്കുക, ഈ തരത്തിൽപ്പെട്ടതായ പ്രേരണ ദൈവപുരുഷനായ യഹോശഫാത്തിനെ കുലുക്കിയിരുന്നില്ല. അവൻ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, ഞാനിവിടെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്തോ ഇവിടെ തെറ്റായിട്ടുണ്ട്, ഞാൻ ഈ കാര്യത്തിൽ കടന്നുകൂടിക്കൂടായിരുന്നു. കാള തന്റെ ഉടവനെ അറിയുന്നു. അവൻ പറഞ്ഞു, ഹാ രാജാവായ ശ്രീമാൻ ആഹാബേ, എന്നോട് ക്ഷമിക്കണം, പ്രവാചകനായിട്ട് ഇനിയും ഒരാൾ കൂടെ നിനക്കിവിടെയില്ലേ? ആഹാബ് പറഞ്ഞു, കൊള്ളാം, നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പാണ്ഡിത്യമുള്ള ഈ 400 പേർ ഏകചിത്തതയോടെ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം ഇതാകുന്നു, ദൈവത്തിന്റെ ഇഷ്ടം ഇതാകുന്നു. ഇത് കേട്ടിട്ട് എന്തോ ശരിയായിട്ട് തോന്നുന്നില്ല എന്നവൻ തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഹേ മാൻ, ഓ നിങ്ങൾ തയ്യാറാണോ? ഇതിവിടെയാകുന്നു. അത് കേൾവിക്ക് ദൈവത്തിന്റെ വചനം പോലെ തോന്നിയിരുന്നില്ല എന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇനിയും ഒരാൾ കൂടെ നമുക്കിവിടെ ഇല്ലേ എന്ന് ചോദിച്ചത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആഹാബ് പറഞ്ഞു, അതെ നമുക്കിവിടെ ഒരു ഹോളി റോളുകാരനോടുണ്ട്, മിഖയാവ് എന്ന പേരോടുകൂടിയ ഒരാൾ നമുക്കിവിടെ ഉണ്ട്, എന്നാൽ ഞാനവനെ വെറുക്കുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഹോ അതെ, നമുക്കൊരാൾ കൂടിയുണ്ട്, എന്നാൽ അവൻ നമ്മുടെ സമുദായത്തിൽ ഉൾപ്പെടുന്നില്ല. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അവർ അവനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞിരുന്നു. അവൻ അവിടെയുള്ള പർവ്വതത്തിന് മേൽ എവിടെയോ ആണ്. അവന്റെ പേര് മീഖയാവെന്നാകുന്നു. യോഹോശഫാത്ത് പറഞ്ഞു, അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹേ മാൻ, നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? ഇന്നത്തെ ഒരു മാതൃകയാകുന്നു. He always just says bad things about me. How could he say anything else when the word of God said bad things about him? ഇനി മൊറാൽ കൂടിയില്ലേ? അവൻ പറഞ്ഞു, ഉണ്ട്. എന്നാൽ ഓ, അവനൊരു മതഭ്രാന്തനാകുന്നു. അവൻ എന്നെക്കുറിച്ച് എല്ലായ്പ്പോഴും ദോഷമേ പറയാറുള്ളൂ. ദൈവത്തിന്റെ വചനം അവനെക്കുറിച്ച് ദോഷം പറയുമ്പോൾ പിന്നെ അവന് മറ്റെന്തെങ്കിലും പറയാൻ എങ്ങനെ കഴിയും?
He even condemned our organization. Why, he's a church breaker. That's all there is to it.
അവൻ നമ്മുടെ സമുദായത്തെ തന്നെ കുറ്റം വിധിക്കുന്നവനാകുന്നു. അവനൊരു സഭ തകർക്കലുകാരനാണ്. അതെല്ലാമാണ് അവനെക്കുറിച്ച് പറയാനുള്ളത്.
Well,
പ്രവാചകന്മാർ അവനെ കൊണ്ടുപോയി അവനൊരു ബാച്ചിലർ ബിരുദം നൽകാൻ ശ്രമിച്ചു നോക്കി. എന്നാലോ അവന് നിശബ്ദനായി നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ വെച്ച് തന്നെ പ്രക്ഷോഭിതനായി. അവനൊരു പഴയ മതഭ്രാന്തനാണ്. യഹോശഫാത്തിന്റെ അടുക്കൽ അവനെ കുറിച്ച് അറിയാൻ അവന്റെ പിതാവിൽ നിന്നും അത്രയുമധികം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ പക്കൽ ഉണ്ടായിരുന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ അവനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അവനെ ചെന്ന് കൊണ്ടുവരിക. ശരിയെന്നാൽ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകുന്നു, അവൻ വായിൽ നിന്ന് തുപ്പലൊലിപ്പിക്കുകയും മറ്റും ചെയ്യുന്നവനാണ്. അവന് ഇവർക്കുള്ളത്രയും അന്തസ്സും മറ്റുമില്ല എന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഞാൻ അവനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഒരന്യനെ അവർ അനുഗമിക്കുകയില്ല. യഹോശഫാത്ത് ദൈവത്തിന്റെ ഒരു കുഞ്ഞാടായിരുന്നു. അവൻ പറഞ്ഞു, അത് കേൾവിക്ക് ശരിയായി തോന്നുന്നില്ല, അതിനൊരു ചടപട ശബ്ദമുണ്ട്, എന്നാൽ അതിനൊരു മുഴക്കമില്ല. അത് മുഴങ്ങുന്ന ചെമ്പും ചിലമ്പെന്ന കൈത്താളവും പോലെയാകുന്നു. അത് കേൾവിക്ക് ശരിയായി തോന്നുന്നില്ല, അതൊരു ഉണങ്ങിയ ചെണ്ടത്തോലിൽ പയറിടുന്നത് പോലെയാണ്. അത് കേൾവിക്ക് ശരിയായി തോന്നുന്നില്ല. അവൻ പറഞ്ഞു, മതഭ്രാന്തനെന്ന് നിങ്ങൾ വിളിക്കുന്ന ഈ വ്യക്തിയെ ഞാൻ കേൾക്കട്ടെ. നിങ്ങളുടെ സമുദായത്തോടുകൂടി ചേരാത്തവനും തനിക്ക് സ്വന്തമായ ആശയങ്ങളുമുള്ള ഈ വ്യക്തിയെ ഞാൻ കേൾക്കട്ടെ. കാരണം ആ മനുഷ്യന്റെ പക്കൽ സത്യമുണ്ടായിരിക്കണം, കാരണം അതങ്ങനെയായിരുന്നില്ല എന്നവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ശരി എങ്കിൽ ഞാൻ അവനെ ആളയച്ചു വരുത്താം. അങ്ങനെ അവർ പർവ്വത പ്രദേശങ്ങളിലേക്കും താഴ്വരക്കളിലേക്കും അവൻ പ്രസംഗിക്കുന്നിടത്തേക്ക് അല്ലെങ്കിൽ ആ ചെറിയ സുവിശേഷ പ്രവർത്തനം എവിടെയായിരുന്നു അവിടേക്ക് അവർ അവനെ തേടിയിറങ്ങി. അങ്ങനെ ഇതാ ഒരു സന്ദേശവാഹകൻ അവന്റെ അടുക്കൽ കയറി വന്നു. ഹോ, അങ്ങനെ അവർ പോയപ്പോൾ അവർക്കൊരു ക്രോധാവേശം തന്നെയായിരുന്നു. സിദക്യാവെന്ന പേരോടുകൂടിയ ഒരു മനുഷ്യൻ വന്ന് കൊമ്പുകൾ എടുത്ത് തന്റെ തലയിൽ വെച്ചു. ഓ സഹോദര, അവൻ അവിടെ തന്നെ ഒരു വെളിപാടുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ എണ്ണയും മറ്റെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവന് തന്നെ ഒരു സമയമായിരുന്നു. അതെ ശ്രീമാൻ, ഓ യഹോവായ പ്രകാരം അരളി ചെയ്യുന്നു, ഈ കൊമ്പുകൾ കൊണ്ട് നാം എപ്രകാരം അരാമ്യരെ ഒടുങ്ങും വരെ കുത്തിക്കളയാൻ പോകുകയാണ്. അങ്ങനെ അവർക്കൊരു വലിയ സമയമായിരുന്നു. അങ്ങനെ ഈ സന്ദേശവാഹകൻ വന്നിട്ട് മിക്ക അവനെ തിരക്കി. അവൻ അതെ എന്നുത്തരം പറഞ്ഞു. നീ എമലയുടെ പുത്രനാണോ എന്ന് ചോദിച്ചു. അതെ, ഞാനാകുന്നു. നീ ആ മതഭ്രാന്തനായ ഹോളി റോളറുകാരനായ പ്രവാചകനാണോ? അതെ, ഞാൻ തന്നെ ആകുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ശരിയെങ്കിൽ രാജാവ് നിന്നെ കാണുന്നതിനാഗ്രഹിക്കുന്നു. ഓ, അങ്ങനെ തന്നെയോ? മിക്കാവിനത് നേരത്തെ അറിയാമായിരുന്നുവെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവരെന്തിനു വേണ്ടിയാണ് അവിടെ ഒരുമിച്ച് കൂടിയിരുന്നതെന്നുള്ളതിനെക്കുറിച്ച് യഹോവ അവനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ പോകുന്നതിനായി എഴുന്നേറ്റപ്പോൾ അവനോട് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കുക, നീ ഈ ഉണർവ് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതാണ്. മറ്റുള്ള പ്രാസംഗികർ ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും പ്രസംഗിക്കുന്നതല്ല. കുതിരയോട്ടയത്തെക്കുറിച്ച് നീ യാതൊന്നും പറയരുത്. കൂടാതെ ഇതും അതും മറ്റേതിനെയും കുറിച്ച് യാതൊന്നും പറയരുത്. മറ്റുള്ള പ്രസംഗികർ അതിനെക്കുറിച്ച് യാതൊന്നും പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം തന്നെ നീ പറയണം. ഇന്നും അത് തന്നെയായിരിക്കും. തിരുവെഴുത്ത് എന്ത് പറയുന്നുവോ അത് തന്നെ നാം പറയുന്നതാണ്. ദൂതൻ പറഞ്ഞു, മീഖയാവേ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ നമ്മുടെ രാജാവിന് ഗുണമായി പറഞ്ഞിരിക്കുന്നു. അവനൊരു ബഹുമാന്യനായ മനുഷ്യനാണെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നീയും അവർ പറയുന്ന കാര്യം തന്നെ പറയുകയും ഗുണമായി പ്രവചിക്കുകയും വേണം.
He said, as my God liveth, I'll only say what thus saith the Lord. Amen. God give us a mic. Amen. Say with the word.
അവൻ പറഞ്ഞു, യഹോവയാണ്, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. ഹേ മാൻ, ദൈവമേ, വചനത്തോടൊപ്പം നിൽക്കുന്ന കുറച്ച് മീഖയാവുമാരെ ഞങ്ങൾക്ക് തരണമേ. മറ്റുള്ളവർക്കുണ്ടായിരുന്നതുപോലെയുള്ള മതഭ്രാന്ത് അവനുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ പക്കൽ ഉണ്ടായിരുന്നതുപോലെയുള്ള PhD ബിരുദം അവനുണ്ടായിരുന്നില്ല. അതുപോലെ ഒരു സാമൂഹിക നിലപാടുണ്ടായിരുന്നില്ല. ജനങ്ങളുടെ മുമ്പിൽ അവന് വലിയ DD മറ്റും യാതൊന്നുമില്ലായിരുന്നു. എന്നാൽ അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നു. ആമേൻ. ഹോ, അതാകുന്നു ഇത്. ദൈവം തന്റെ വചനത്തെ പാലിക്കുമെന്നവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവം എന്നോട് എന്ത് പറയുന്നുവോ അത് തന്നെ ഞാൻ പറയും.
As God predicts these days of coming, if he predicts this wrong thing, the worship of women or the intercession of saints, a communion of saints, if he condemns all this nonsense and these other things.
ഈ വരുന്ന നാളുകളെക്കുറിച്ച് ദൈവം മുൻകൂട്ടി പറയുകയാണെങ്കിൽ അത് സ്ത്രീകളെ ആരാധിക്കുന്നതിനെയും വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയെയും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയെയും പോലെയുള്ള തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയുകയും ഈ അസംബന്ധങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും അവൻ കുറ്റം വിധിക്കുന്നു. NS മെമ്പേഴ്സ് മോശയോട് എതിരിട്ട് നിന്നതുപോലെ ഈ അന്ത്യകാലത്ത് ഈ കാര്യങ്ങൾ ചെയ്യും. ഈ കാര്യങ്ങളെ ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ കുറ്റം വിധിക്കുകയും ഇത് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നു. വചനത്തോടൊപ്പം നിൽക്കുക. എത്രയധികം വികാരാവേശങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാലും നിങ്ങൾക്ക് എത്ര ചാടാനും ഒച്ചവെക്കാനും കഴിഞ്ഞാലും എത്രയധികം ഇതും അതും മറ്റേതുമെല്ലാം ചെയ്യാൻ കഴിഞ്ഞാലും അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഒരു വൃത്തിയായതും സമ്പൂർണമായ ജീവൻ ദൈവം മുമ്പാകെ നയിക്കുന്നതിന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ ആ കാര്യത്തെ കുറ്റം വിധിക്കുക. നിങ്ങളെ കൊണ്ട് എണ്ണയുണ്ടാക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവൻ നിങ്ങളെ ഒരു ഒലിവ് വൃക്ഷം പോലെയോ അല്ലെങ്കിൽ ടെക്സാസിൽ ഒരു എണ്ണക്കിണറായോ നിങ്ങളെ ഉണ്ടാക്കിയിരുന്നേനെ. ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. വചനത്തോടൊപ്പം നിൽക്കുക. ബൈബിൾ എന്താണോ പറയുന്നത് അതുമായി നിൽക്കുക. അത് ദൈവത്തിന്റെ ഉരിമും തുമിമുമാകുന്നു. മേഖേയ പ്രവാചകൻ ദൈവത്തിന്റെ വചനത്തോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഒരു സിംഹത്തെ പോലെ ധീരതയോടെ അവിടേക്ക് നടന്നിരുന്നു. അന്ന് രാത്രിയിൽ ദൈവം അവനൊരു ദർശനം കൊടുത്തു. തന്റെ നിലപാട് എവിടെയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക. ഓ സഹോദര, മറ്റുള്ളവർക്കും ദർശനമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ദർശനം ദൈവത്തിന്റെ വചനവുമായി ഒത്തുചേർന്നിരുന്നില്ല. എന്നാൽ മീഖയാവിന്റേത് ദൈവത്തിന്റെ വചനത്തോടൊപ്പമായിരുന്നു.
Because Elijah, which had the word of God, the prophet, the seer, had already said what would happen to Ahab.
കാരണം പ്രവാചകനും ദീർഘദർശിയുമായി ഏലിയാവിന്റെ അടുക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിരിക്കുകയും അവൻ ആഹാബിന് എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ വചനം അവൻ അഴുക്കായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അവന് ഗുണം വരാൻ പോകാനാണെന്ന് മിക്കാവിന് എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് അവൻ വചനത്തോടൊപ്പം തന്നെയായിരുന്നു. സഹോദര, പള്ളിമേട എത്ര ഉയർന്നതായാലും എത്ര നല്ല വസ്ത്രധാരണം ചെയ്ത് ജനങ്ങൾ അവിടെ പോയിരുന്നാലും പാസ്റ്ററിന് എത്ര വിദ്യാഭ്യാസമുണ്ടായിരുന്നാലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് തന്നെയായിരുന്നാലും അല്ലെങ്കിൽ ബിഷപ്പ് ഷീൻ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും അല്ലെങ്കിൽ അത് ആരായിരുന്നാൽ തന്നെയും അത് വചനത്തിന് വിപരീതമാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നുകൊള്ളുക, വചനത്തോടൊപ്പം നിൽക്കുക. അവിടെയാണ് ഒരു യഥാർത്ഥ ദൈവദാസൻ നിൽക്കുന്നത്. അത് നേരെ വചനത്തോടൊപ്പമായിരിക്കും. അത് ശരിയാണ്. മേഖയെ അവിടേക്ക് നടന്നു ചെല്ലുകയും അവൻ തന്റെ ദർശനം കാണുകയും ചെയ്തിരുന്നു. അവൻ പ്രവചിക്കുകയും ദർശനം കാണുകയും ചെയ്തപ്പോൾ അത് വചനത്തോടൊപ്പം ഒത്തു കാണുകയും അതുമായി യോജിക്കപ്പെട്ട് കാണുകയും ചെയ്തു. തന്റെ മക്കൾ യഹോവായ പ്രകാരം അരളി ചെയ്ത വചനമായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ അവിടേക്ക് നടന്നു വന്നപ്പോൾ അവൻ ചോദിച്ചു, മിക്കയാവേ, ഞാൻ രാമോത്ത് ഗിലയാദിലേക്ക് പോകയോ പോകാതിരിക്കുകയോ എന്ത് വേണ്ടു? മിക്കയാവ് പറഞ്ഞു, പുറപ്പെടുവിൻ. ഇപ്പോൾ അത് കേൾവിക്ക് ശരിയായി തോന്നിയിരുന്നില്ല. അവന് സ്വയം അതിലും നന്നായി തന്നെ അറിയാമായിരുന്നു. വെറും പ്രസിദ്ധിക്ക് വേണ്ടി മാത്രമായി വളരെയധികം ജനങ്ങൾ ഇതുപോലെയുള്ള വലിയ വിശിഷ്ടമായ കാര്യങ്ങളിൽ ചേരാറുണ്ട്. അവർക്കതിന്റെ വ്യത്യാസമറിയാം. ജീവന്റെ ഒരു തരി അവരിലുണ്ടെങ്കിൽ ലോകത്തിൽ പ്രവർത്തിക്കുന്നതായ ജീവന്റെ ആത്മാവ് അത് വ്യത്യസ്തമായ കാര്യമാണെന്ന് അവരോട് പറഞ്ഞുകൊടുക്കും. അവർ ഈ തവളച്ചാട്ടത്തിനും മൂട്ടപ്പറക്കലിനും കുലുക്കത്തിനും ചാട്ടത്തിനും ഓട്ടത്തിനും അതുപോലെയുള്ള ഈ സസംബന്ധങ്ങൾക്കും അത് വചനത്തിന് വിപരീതമാണെന്ന് അറിഞ്ഞിരിക്കെ തന്നെ പോകുന്നു. എന്നാൽ ഒരു വികാരാവേശത്തിന്റെ കാരണത്താൽ അവർ പോകുന്നു. വികാരാവേശങ്ങളെ ആർ കാര്യമാക്കുന്നു? എനിക്ക് യഹോവ ഇപ്രകാരം അരളി ചെയ്ത വചനം ആവശ്യമാകുന്നു. അതാണ് ശരിയെന്ന് വചനം പറയുന്നു. ഞാനൊരു ഹൃദയാനുഭൂതിയോടുകൂടിയ മതത്തിൽ വിശ്വസിക്കുന്നു. എനിക്കറിയാവുന്ന ആനന്ദത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദിവ്യ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. കൃപാവരങ്ങളുടെ സകല വെളിപ്പെടുത്തലിലും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത് വളരെ ആദരവോട് ദേഹത്തിൽ സ്നാനപ്പെടുത്തിയിട്ട് വചനത്തോട് കൃത്യമായ സ്വരൈക്യത്തിൽ പ്രവർത്തിച്ചിടണം. ഞാനൊരു സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയോ വേദിയിലേക്ക് വിളിക്കാൻ തുടങ്ങിയോ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് അന്യഭാഷ പറയുന്നു. അതെന്തൊരു നിന്ദയാകുന്നു, എന്തൊരു കഷ്ടമായ കാര്യമാകുന്നു. അതവരുടെ പാസ്റ്റർ ദൈവത്തിന്റെ വചനത്തിലല്ല എന്ന് കാണിക്കുന്നു. അല്ലാത്ത പക്ഷം അദ്ദേഹം അത് തടഞ്ഞിട്ട് നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞേനെ. മനസ്സിലായില്ലേ? കൃപാവരത്തിനെതിരായിട്ടൊന്നും പറയുകയല്ല, എന്നാൽ അത് ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു.
But stay in the Word.
അതുപോലെയുള്ള വളരെ കാര്യങ്ങൾക്കു വേണ്ടി എനിക്ക് മണിക്കൂറുകൾ എടുക്കാൻ കഴിയും. ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് കത്തോലിക്ക മതവും പ്രൊട്ടസ്റ്റന്റ് മതവും രണ്ടും കൂടി ചേർന്നതാകുന്നു. എന്നാൽ വചനത്തിൽ നിന്നുകൊള്ളുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ദർശനം കണ്ടപ്പോൾ അവൻ ചെന്ന് അവനോട് നിങ്ങൾ പുറപ്പെടുവീനെന്ന് പറഞ്ഞു. അതിനവൻ സത്യമേനോട് പറയാവുള്ളൂ, എത്ര പ്രാവശ്യം നിന്നോട് സത്യം ചെയ്ത് പറയണമെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞു, എന്നാൽ ഇടയിനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു എന്നവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ അവനെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് ശരിയാണ്, അവന് മറ്റു യാതൊരു കാര്യവും പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ പക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. അവൻ ആ കാര്യത്തെ ശിക്ഷാവിധിക്കല്ലാതെ കൂടുതലായി യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവത്തിന്റെ വചനത്തിൽ യാതൊന്നുമില്ലെന്നും സഭയാണ് ശരിയെന്നും മറ്റും പറയുന്ന ഈ സകല അസംബന്ധങ്ങളെയും വികാരാവേശങ്ങളെയും മതഭ്രാന്തിനെയും ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രിയിൽ ഞാൻ കുറ്റം വിധിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള അധികാരത്തിൽ ഞാനിതിനെ കുറ്റം വിധിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകട്ടെ, എന്നാൽ ദൈവത്തിന്റെ വചനം സത്യമായി എന്നേക്കും നിലനിൽക്കും. അത് ശരിയാണ്. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ പുറപ്പെട്ടുകൊള്ളുക. എന്താണ് സംഭവിച്ചത്? ഈ വലിയ വികാരാവേശവും ഈ വലിയ സമയവും ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ അവിടേക്ക് ചുറ്റുമായി നടക്കാൻ തുടങ്ങി. കാരണം അവൻ സഭയുടെ തലവനായിരുന്നു. അവൻ അവന്റെ അടുക്കലേക്ക് നടന്നു ചെന്നിട്ട് തന്റെ കൈകൊണ്ട് അവന്റെ ചെകിട്ടത്തടിക്കുകയും അവനെ ഊറ്റമായി പ്രഹരിക്കുകയും ചെയ്തു. ഹോ, അവൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. നീ ഒരു കപടവേഷക്കാരനായി ഹോളി റോളർകാരനാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി നിന്റെ അടുക്കൽ കടന്നു വന്നു? ഞാൻ എന്താണ് കണ്ടതെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, നിങ്ങൾക്കവിടെ നിങ്ങളുടെ വലിയ സമയവും വലിയ ബഹളവും നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ സ്വർഗത്തിലും എന്തോ സംഭവിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, മുടിയനായ പുത്രന്മാർ പന്നി വളർപ്പിൽ കിടക്കുമ്പോൾ അമേരിക്ക ബൂഗി വൂഗിയും റോക്ക് ആൻഡ് റോളുമായിട്ട് അവരുടെ എൽവിസ് പ്രിസിലിയുടെയും ഹൂ ലവ് സൂസിയുടെയും കൂടെയായിരിക്കുമ്പോൾ സ്വർഗത്തിലൊരു കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, ദൈവം വാതിൽ തുറന്നിട്ട് എന്നെ അകത്തേക്ക് നോക്കുന്നതിനിടയാക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ റോക്ക് ആൻഡ് റോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ സ്വർഗത്തിലേക്ക് നോക്കുന്നതിനിടയാക്കുകയും ഞാൻ അവിടെ ഒരു കാര്യം കാണുകയുമുണ്ടായി. നീ എന്താണ് കണ്ടതെന്ന് അവൻ ചോദിച്ചു. അവൻ പറഞ്ഞു, യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഞാൻ ദൂതന്മാരെ കാണുകയും ഒന്നൊരു വശത്തും മറ്റേത് മറ്റേ വശത്തുമായി ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യം ചുറ്റുമായി ഒരുമിച്ച് കൂടുന്നതും ഞാൻ കണ്ടു.
Who can I get to go down?
so that we can bring Ahab up there to fulfill my word which was spoken by my prophet.
അപ്പോൾ ദൈവം ചോദിച്ചു, എന്റെ പ്രവാചകനാൽ അരളി ചെയ്ത എന്റെ വചനം നിവൃത്തിയാക്കുന്നതിനായി ആഹാബിനെ ആർ വശീകരിച്ചു കൊണ്ടുവരും? ഓ ശ്രദ്ധിക്കുക, ആർ വശീകരിച്ചു കൊണ്ടുവരും?
Save the word, brother. Regardless of how many rock and roll parties they have and how much they play it in church and how much they act in church, how much they do this, that, or this, stay with the word. Right? God keeps his word every time.
സഹോദര, എത്ര റോക്ക് ആൻഡ് റോൾ പാർട്ടികൾ അവർക്കുണ്ടായിരുന്നാലും അവരെത്രമാത്രം സഭയിൽ കളിച്ചാലും എത്രമാത്രം സഭയിൽ അഭിനയിച്ചാലും അവരെത്ര ഇതും അതും മറ്റേതും ചെയ്താലും അത് യാതൊന്നും പരിഗണിക്കാതെ വചനത്തോടൊപ്പം നിന്നുകൊള്ളുക, വചനത്തോടൊപ്പം നിൽക്കുക, അത് ശരി തന്നെയാകുന്നു. ദൈവം എല്ലായ്പ്പോഴും തന്റെ വചനത്തെ പാലിക്കുന്നു. ശ്രദ്ധിക്കുക, എന്നാൽ അവൻ ചോദിച്ചു, ആർ ചെന്നവനെ വശീകരിക്കും? കാരണം ഇത് നിവൃത്തിയാകേണ്ടത് ആവശ്യമാകുന്നു. അപ്പോൾ ഒരു ഭോഷ്കിന്റെ ആത്മാവ് അവിടേക്ക് കടന്നു വന്നിട്ട് ഞാൻ അവരെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അവിടേക്ക് ചെന്നിട്ട് അവിടെയുള്ള സകല ബിഷപ്പുമാരെയും പ്രവാചകന്മാരെയും സംസ്ഥാന മൂപ്പന്മാരെയും ബാക്കിയുള്ളവരെയെല്ലാം വശീകരിച്ചിട്ട് അവരുടെ പ്രവാചകന്മാരെയെല്ലാം ഒരു ഭോഷ്ക് സംസാരിക്കുന്നതിനായി ഞാൻ പ്രേരിപ്പിക്കുകയും അതിനാൽ എനിക്ക് അവരെ അവിടെ എത്തിക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക, നിൽക്കുക. നിങ്ങൾ തയ്യാറാണോ? പ്രേരണ, പ്രേരണ ബൈബിളുമായി ഒത്തുചേരാത്ത സകല പ്രേരണയും തെറ്റാകുന്നു. സഹോദരൻ ബ്രണഹാം, ഞങ്ങൾ ശരിയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ തീർച്ചയായി അറിയാൻ കഴിയും? ഇങ്ങനെയൊരു കാര്യം കടന്നുവരുന്നതും അങ്ങനെയൊരു കാര്യം കടന്നുവരുന്നതും അതുപോലെയുള്ള അതിവിചിത്രമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണുന്നു. വചനത്തോടൊപ്പം നിന്നുകൊള്ളുക. തീർച്ചയായും അവർ രണ്ടുപേരും പ്രേരണയോട് കൂടിയവരായിരുന്നു. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ ഏകനായി നിൽക്കുന്നു, അവൻ പ്രേരണയോട് കൂടി നിന്നിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഇതാ 400 മെച്ചപ്പെട്ട ബിഷപ്പുമാരും പ്രേരണയോടെ നിന്നിരുന്നു. അവർ ഓരോരുത്തരും യഹോവായ പ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആരാണ് ശരിയെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? വചനത്തോടൊപ്പം നിൽക്കുക.
He knows that that hypocrisy, that make-believe religion, that stuff that had a lot of class to it and painted up Jezebel and all these other things had to be dealt with by the hand of the living God. For the prophet, the word of God, said so.
മിക്കയാവിന്റെ പക്കൽ വചനമുണ്ടായിരുന്നു, ദുഷ്ടതയെ ദുഷ്ടത കൊണ്ട് തന്നെ ശരിപ്പെടുത്തണമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ കപട വിശ്വാസത്തെയും ആ കപട വിശ്വാസത്തോടുകൂടിയ മതത്തെയും വളരെയധികം തരംതിരിക്കലുള്ള ആ കാര്യത്തെയും ചായം തേച്ചു മിനുക്കിയ ഇസബേലിനെയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെയെല്ലാം ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളാൽ തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കണമെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം ദൈവത്തിന്റെ വചനമായ ആ പ്രവാചകൻ അപ്രകാരം അത് കൽപ്പിച്ചിരുന്നു. പ്രവാചകൻ ദൈവത്തിന്റെ വചനമായിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാനിടയുണ്ട്. അതെ ശ്രീമാൻ, അവർ അതറിയും. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്, തീർച്ചയായും അത് ദൈവത്തിന്റെ വചനമായിരുന്നു. അവിടെ അവരെല്ലാവരും പ്രേരണയോടെ കൂടെയായിട്ട് അവർ ശരിയാണെന്ന് അവർ വിചാരിച്ചു. അവർ സത്യസന്ധരായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, അവർ സത്യസന്ധതയുള്ളവരായിരുന്നു.
They were great men. unlearned man. They wasn't just an overnight man. They were a great man, taught in the Word, inspired. But their inspiration didn't cooperate with the Bible's Word. That's the reason Micah knew they were wrong.
അവർ മഹാന്മാരായ ആളുകളായിരുന്നു. അവർ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരല്ലായിരുന്നു. അവർ ഒറ്റ ഒരു രാത്രി കൊണ്ടുണ്ടായ മനുഷ്യരായിരുന്നില്ല. അവർ മഹാന്മാരായ മനുഷ്യരും വചനത്തിൽ അഭ്യസിക്കപ്പെട്ടവരും പ്രേരണയേറിയവരുമായിരുന്നു. എന്നാൽ അവരുടെ പ്രേരണ ബൈബിളിലെ വചനവുമായിട്ട് താരതമ്യപ്പെട്ടിരുന്നില്ല. ആ കാരണത്താൽ അവർ തെറ്റായിരുന്നുവെന്ന് മീഖയാവ് അറിഞ്ഞിരുന്നു. അവസാന കാലത്ത് മനുഷ്യർ സ്വസ്നേഹികളാകുമെന്ന് ബൈബിൾ പറയുന്നു. അതിന്റെ അർത്ഥം ആ ഇരുനാലുകാരൻ എന്നോട് ഇത് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ? ഞാനൊരു ബിഷപ്പാകുന്നു, ഞാൻ ഇന്ന ഇന്ന ഇതിന്റെ തലവനാകുന്നു, ഞാൻ കത്തോലിക്ക സഭയിലെ മഹാനായ ഒരു വ്യക്തിയാകുന്നു, ഞാൻ മെത്തഡിസ്റ്റിലെ, ബാപ്റ്റിസ്റ്റിലെ, അല്ലെങ്കിൽ പെന്തിക്കോസ്റ്റിലെ തന്നെ വലിയ ആളാകുന്നു. ഞാൻ സംസ്ഥാന മൂപ്പനാകുന്നു, ആ മനുഷ്യൻ എന്നോട് ഇത് പറയാമെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ? അത് ശരി തന്നെ, ഇതും അതും എന്നോട് പറയാമെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ?
Disobedient, unthankful, unholy, without natural affection, incontinent, and despisers of those that are good, having a form of godliness just like they did, but denying the power of the Word. If they speak not according to that, there's no life to them. That's right.
ബൈബിൾ പറയുന്നു, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകരും അനുസരണം കെട്ടവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും സൽഗുണദേശികളും ഇവരെ പോലെ തന്നെ ഭക്തിയുടെ വേഷം ധരിച്ചവരും എന്നാൽ വചനമായ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അതിനനുസരിച്ച് അവർ സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരിൽ ജീവനുണ്ടായിരിക്കില്ല. അത് ശരിയാണ്.
From such turn away, for this is the sort that goes from house to house with their little books and campaigns and so forth, and lead silly women laden with sin, led away by divers lusts, ever learning and never able to come to the truth.
ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇങ്ങനെയുള്ളവർ വീടുകളിൽ ചെറിയ പുസ്തകങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് നൂണുകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. അവരേത് തരത്തിൽപ്പെട്ടവരാണ്? NS-ന്റെയും MBRS-ന്റെയും പക്കൽ ഈ രീതിയിലുള്ള സകല വിചിത്ര കാര്യങ്ങളുണ്ടായിരുന്നു. NS മെമ്പറേഴ്സ് മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു.
Trying to take the Word of God and pervert it into something else, into a fantastic or a religious organization, or build them up a great name, or make themselves some great name. But turn away! Stay with the Word!
ദൈവത്തിന്റെ വചനത്തെ എടുത്ത് വൈകൃതമാക്കിയിട്ട് എന്തെങ്കിലും അതിവിചിത്രമായ ഒരു കാര്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മതപരമായ സമുദായത്തിലേക്കോ അല്ലെങ്കിൽ അവർക്കൊരു വലിയ പേരുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്തെങ്കിലും വലിയ പേരാക്കുന്നതിനോ ശ്രമിക്കുന്നു. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക, വചനത്തോടൊപ്പം നിൽക്കുക. എന്താണ് സംഭവിച്ചത്? അവൻ പറഞ്ഞു, ഈ ഭോഷ്കിന്റെ ആത്മാവ് ചെന്നവരെയെല്ലാം പ്രേരിപ്പിക്കാമെന്നും ഒരു കള്ളം പ്രവചിക്കുന്നതിന് അവരെ കൊണ്ടിടയാക്കാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യരാണെങ്കിൽ പൊതുജനങ്ങളെ അത്രമാത്രം പ്രസന്നരാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഹോ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. അവർ സത്യത്തിന് ചെവികൊടുക്കാതെ കെട്ടുകഥ കേൾക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുമെന്ന് ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തന്ന് പറഞ്ഞിട്ടുണ്ട്.
With own self-exaltation. so willing to do that, totally fail to watch it in the Word.
അവർ അത്രമാത്രം സ്വയം പ്രസിദ്ധിയാർജിച്ചവരാകാൻ ആഗ്രഹിക്കുകയും ഒരു വലിയ റേഡിയോയോ ഒരു വലിയ ടെലിവിഷൻ പരിപാടിയോ അല്ലെങ്കിൽ ഒരു വലിയ പേരോ അല്ലെങ്കിൽ സഭയിൽ ഒരു വലിയ സ്ഥാനമോ അങ്ങനെ എന്തെങ്കിലും വലുതായ ഒരു കാര്യം തന്റെ സ്വന്തം പുകഴ്ത്തലിനായി കിട്ടാൻ മാത്രമാത്രം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അത്രമാത്രം ആഗ്രഹിച്ചിട്ട് അതിനെ വചനത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു.
Then he told what would happen. This fellow walked up and smote him in the face. Said, which way went the Spirit of God? Said, you'll see it when you're sitting in the inner cell hiding.
എന്നാൽ മിക്കയാവ് വചനത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. അവന്റെ പക്കൽ സത്യമുണ്ടായിരുന്നു. അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, അപ്പോൾ അവൻ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് അവന്റെ ചെകിട്ടത്തടിച്ചിട്ട് യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴിയായി കടന്നുവന്നുവെന്ന് ചോദിച്ചു. അതിനവൻ നീ ഒളിപ്പാനായിട്ട് അറുതേടി നടക്കുന്ന ദിവസത്തിൽ നീ അത് കാണുമെന്ന് പറഞ്ഞു.
That fellow in prison, shut up all these meetings anyhow. We don't want no more of these holy roller acts around here. Don't worry, it's coming.
അപ്പോൾ ആഹാവ് പറഞ്ഞു, ഇവനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുക, ഈ യോഗങ്ങളെല്ലാം നിർത്തിക്കളയുക, ഈ ഹോളി റോളർ അഭിനയങ്ങൾ നമുക്ക് ഇനിയും ഇവിടെ ആവശ്യമില്ല, വിഷമിക്കേണ്ട, അത് വരുന്നുണ്ട്. അവനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ട് അവന് ഞെരുക്കത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കുക. ഞാൻ സമാധാനത്തോടെ തിരിച്ചു വരുമ്പോൾ ഞാൻ അവനുമായി ഇടപെട്ടുകൊള്ളാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവന്റെ തലവെട്ടിക്കളയുന്നതാണ്. മിക്കയാവ് തന്റെ ദർശനത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നിന്നിരുന്നു. തന്റെ ദർശനം കൃത്യമായും വചനപ്രകാരമാണെന്നും അത് പരാജയപ്പെടുകയില്ലെന്നും അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെ കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ.
Don't you never listen to a program that tells you this isn't the word of God and the truth.
ഓ ജനങ്ങളെ, നേരം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ പ്രിയ സ്നേഹിത, ഞാനിത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനമല്ല എന്നും ഇത് സത്യമല്ല എന്നും പറയുന്ന ഒരു പരിപാടിക്ക് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധ കൊടുക്കരുത്.
Don't you never listen to any fantastic that is not brought forth and predicted by the Lord Jesus Christ, cause he, when he came himself and healed the sick, he only did it that the word might be fulfilled. Only to fulfill the word.
കർത്താവായ യേശു മുൻകൂട്ടി പറയാതെ കൊണ്ടുവരപ്പെടുന്ന യാതൊരു വിധത്തിലുമുള്ള അതിവിചിത്രമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്. കാരണം അവൻ സ്വയം തന്നെ ഈ ഭൂമിയിൽ വന്ന് രോഗികളെ സൌഖ്യമാക്കിയപ്പോൾ അത് വചനം നിവൃത്തിയാകുന്നതിനു വേണ്ടി മാത്രമായി അവനത് ചെയ്തിരുന്നു. വചനം നിവൃത്തിയാകുന്നതിനു വേണ്ടി മാത്രമായിരുന്നു. എല്ലാ തരത്തിൽപ്പെട്ട സഭകൾക്ക് വേണ്ടിയും അവനിത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. വെളിപാടിന്റെ 17 ഏഴ് തലയുള്ള കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേലൊരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വത്തിക്കാൻ 7 മലകളുടെ മുകളിലാകുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയിട്ട് വന്നതേയുള്ളൂ.
And said she was a mother of harlots, that daughters that were born from her. Any bad woman can bring forth a good daughter.
അവൾ വേശ്യമാരുടെ മാതാവായിരുന്നു എന്ന് പറഞ്ഞു. അത് അവളിൽ നിന്നും ജനിച്ച അവളുടെ പുത്രിമാരാകുന്നു. ഏതൊരു അഴുക്ക സ്ത്രീക്കും ഒരു നല്ല പുത്രിക്ക് ജന്മം കൊടുക്കാൻ കഴിയും.
What is these ill-famed women? Is men, is women who commit adultery and live with other men that's not their husband.
എന്നാൽ ശ്രദ്ധിക്കുക, ഒരു വ്യഭിചാരിണി എന്നാൽ എന്താണ്? ഒരു വേശ്യയാകുന്നു. ഈ വേശ്യയായ സ്ത്രീകൾ എന്താകുന്നു? ഇത് സ്ത്രീകൾ അവരുടെ ഭർത്താവല്ലാത്ത മനുഷ്യരോടുകൂടി ജീവിച്ചുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നതാണ്.
And these people, these churches claim to be God's servants and God's church and tolerate and do the things of the world. They commit spiritual fornication.
ഈ ജനങ്ങളും ഈ സഭകളും ദൈവത്തിന്റെ ദാസന്മാരെന്നും ദൈവത്തിന്റെ സഭയെന്നും അവകാശപ്പെട്ടിട്ട് ദുസ്സഹമായ ലോകകാര്യങ്ങളെ ചെയ്യുന്നു. അവർ ആത്മീയമായ രീതിയിൽ ദുർനടപ്പ് നടത്തുന്നു.
They let their congregation paint. They women wear shorts and they let them go out
അവരുടെ സഭകളിൽ മുഖത്തു ചായം തേക്കാനും സ്ത്രീകൾ നിക്കറുകൾ ധരിക്കുന്നതിനും അനുവദിക്കുന്നു. അവരെ ലോകത്തെ പോലെ വസ്ത്രധാരണം ചെയ്യുന്നതിന് അനുവദിച്ചിട്ട് ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അവർ പുരുഷന്മാരെ സമൂഹത്തിൽ പുകവലിക്കുന്നതിനും മദ്യപിക്കുന്നതിനും അനുവദിക്കുന്നു. അവർക്ക് അവരുടേതായ ചീട്ടുകളി പാർട്ടിയും അടിത്തറയിൽ പന്തയം വെച്ച് ചൂതുകളിയും അവർക്ക് പള്ളികളിൽ കരാറുകളും നൃത്തങ്ങളും സൂപ്പും അത്താഴവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന് പകരം ഒരു സ്വൽപ്പം വേദശാസ്ത്രം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. അത് ശരിക്കും യുവസഹജമായതും സ്ത്രൈണ പ്രകൃതിയോട് കൂടിയതുമായിട്ട് അത് സാത്താന്റെ എന്ത് കാര്യമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ക്രിസ്തുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാനത് കുറ്റം വിധിച്ചുകൊണ്ട് പറയുകയാണ്, നാം പുനർജനിക്കുകയും പരിശുദ്ധാത്മാവിൽ പ്രേരിപ്പിക്കപ്പെടുകയും വീണ്ടും ജനിക്കുകയും വരുവാനിരിക്കുന്ന മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിനു വേണ്ടി ദൈവസന്നിധിയിൽ താഴ്മയോടെയും നടന്നിരിക്കണം. ജനങ്ങളെ, നിങ്ങൾ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിങ്ങളുടെ മുട്ടിന്മേലാകുക. ദൈവത്തിന്റെ സഭയായ നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാക്ക് ചുംബനം ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ദൈവത്തിന്റെ വചനത്തോടൊപ്പം നിൽക്കുക. അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് നേരെ മുമ്പോട്ട് നീങ്ങിക്കൊള്ളുക. സന്ധ്യാകാലത്തെ വെളിച്ചം ഇവിടെ എത്തിയിരിക്കുന്നു. കർത്താവായ യേശു ഉടനെ വരുന്നു. ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. ഹോ, ആ മഹത്തായ ദിവസം, ആ ദിവസത്തിന്റെ ദിവസം. അത് പുസ്തകങ്ങളുടെ പുസ്തകമാകുന്നു. പുസ്തകങ്ങൾ തുറക്കപ്പെടുകയും സകല മനുഷ്യരും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾക്കനുസരിച്ച് ന്യായം വിധിക്കപ്പെടും.
A bird I noticed trying to beat his head against the window to put the light out. What did he do? He only beat his own brains out. The light shined on.
എന്റെ വഞ്ചിക്കപ്പെട്ട പാപം സ്നേഹിത, എല്ലാരുമല്ല, അതെ എന്റെ സ്നേഹിത, നീ വ്യർത്ഥമായി പരിശ്രമിച്ചിട്ട് ആകാശത്ത് കുത്തുന്നത് പോലെയാകുന്നു. ഒരു പക്ഷിയെപ്പോലെ ഞാനതിനെ ശ്രദ്ധിച്ചപ്പോൾ അത് വെളിച്ചത്തെ അകറ്റുന്നതിനായി ഒരു വാതിലിനെതിരായി അതിന്റെ തലയിട്ടടിക്കുകയായിരുന്നു. എന്താണത് ചെയ്തിരുന്നത്? അതതിന്റെ സ്വന്തം തലയടിക്ക് മാത്രമായിരുന്നു ചെയ്തിരുന്നത്. വെളിച്ചം അതുപോലെ തന്നെ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ആ വലിയ കരങ്ങൾക്കടിയിലായി അവിടെ ചുറ്റുപാടുമായി ചെറിയ പക്ഷികൾ ചത്തുകിടന്നത് ഞാൻ കണ്ടിരുന്നു. ഇതെന്ത് സംഭവിച്ചാണെന്ന് ഞാൻ ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഒരു കൊടുങ്കാറ്റ് വന്നിരുന്നു. ആ കൊടുങ്കാറ്റിൽ ഈ ചെറിയ പക്ഷികൾ ഈ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതയിലേക്ക് പോകുന്നതിന് പകരം അവ നേരെ ഈ വെളിച്ചത്തിലേക്ക് വന്നിട്ട് അതിന്റെ ചിറകുകൾ കൊണ്ട് വെളിച്ചത്തെ തകർക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ അവയുടെ തലയടിച്ച് തകർക്കപ്പെടുകയുണ്ടായി. ദൈവത്തിന്റെ വചനം പറയാത്ത ഒരു കാര്യത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി തകർക്കാൻ ശ്രമിക്കരുത്.
If you love the world or the things of the world, the love of God isn't in you.
ഈ കാലത്തെ സമുദായങ്ങളുമായിട്ട് ഒത്തൊരുമിക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ള കാര്യങ്ങളെയും സ്നേഹിക്കുകയാണെങ്കിൽ ദൈവസ്നേഹം നിങ്ങളിൽ ഇല്ല. സുവിശേഷത്തിന്റെ വെളിച്ചത്തെ എടുത്ത് സുരക്ഷിതയിലേക്ക് ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ട് പറന്നുപോയിക്കൂടാ? ഓ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ.
ഹെവൻലി ഫാദർ, as men and women who are sitting here, boys and girls, an eternity bound people, the petroleums and cosmic light of this world, with the 16 different elements that we're made of, in their body is a soul that's precious, the beginning, the start.
സ്വർഗീയ പിതാവേ, സ്ത്രീകളും പുരുഷന്മാരുമായി കൂടാതെ ആൺകുട്ടികളും പെൺകുട്ടികളുമായി നിത്യതയിലേക്ക് പോകാൻ ബാധ്യസ്ഥരായി അസംസ്കൃത മിശ്രിതത്തോടുകൂടിയും പ്രപഞ്ച തരംഗങ്ങളോടുകൂടിയും 16 വ്യത്യസ്തമായ മൂലപദാർത്ഥങ്ങളോടുകൂടിയും ഞങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ശരീരത്തിൽ ഒരു വിലയേറിയ പ്രാണനുണ്ട്. അതാരംഭവും തുടക്കവുമാകുന്നു.
That gives us our moving about. And I pray that you'll save every lost sinner tonight.
കർത്താവേ, ആ ഹൃദയത്തോട്, ആ പ്രാണനോട് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ആ വാത്സല്യതയേറിയ സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നീക്കത്തെ തരുന്ന ആ കാര്യവുമായിട്ട് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെയുള്ള സകല നഷ്ടപ്പെട്ട ഭാവികളെയും നിരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
May they realize that these great mileposts that we're passing, these signs of flashing on both sides of the road, it's only the pointing of the soon appearing of the righteous one, the Lord Jesus, who to be a friend of means life, to know his eternal life.
നാം കടന്നുപോകുന്നത് ഈ വലിയ മയിൽക്കുറ്റികളും റോഡിന്റെ ഇരുവശത്തും മിന്നുന്ന ഈ അടയാളങ്ങളും ഒരേ ഒരു നീതിമാനായ കർത്താവായ യേശുവിന്റെ ഉടനെയുള്ള പ്രത്യക്ഷതയെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണെന്ന് അവർ തിരിച്ചറിയാനിടയാക്കണമേ. അവനൊരു സ്നേഹിതനായും ജീവൻ തന്നെയായും അർത്ഥമാക്കപ്പെടുന്നു. അവനെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നമുക്കവനെ അറിയാൻ കഴിയുന്നത് ബൈബിളിൽ കൂടി മാത്രമാകുന്നു. നമ്മുടെ സഭയിൽ കൂടി അത് കഴിയുകയില്ല. എന്നാൽ ഒരു ജന്മത്താൽ, ഒരു പുതുജന്മത്താൽ, വീണ്ടും ജന്മത്താൽ അതാകുന്നു. പിതാവേ, മർത്യനായ ഒരു മനുഷ്യൻ പോലും ഞാൻ തന്നെയും ശിക്ഷാവിധിയിൽ അകപ്പെടാനോ നരകത്തിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു.
And why would we let something stand in our way? Why would we accept a counterfeit when the skies are full of the real?
എങ്കിൽ പിന്നെ ഞങ്ങളുടെ വഴിയിൽ എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്നതിന് ഞങ്ങൾ എന്തിനിടയാക്കും? ആകാശം മുഴുവൻ യാഥാർത്ഥ്യം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു കള്ളത്തരത്തെ എന്തിനു സ്വീകരിക്കണം?
And while the earth is in its great Babylonian wine party, drinking wine, carousing, half-dressed women, concubines as Nebuchadnezzar had, there's a handwriting moving on the wall.
ലോകമെന്ന് അതിന്റെ വലിയ ബാബിലോണിയൻ വീഞ്ഞു പാർട്ടിയിൽ വീഞ്ഞുകുടിക്കുകയും കുടിച്ചു മതിക്കുകയും അർദ്ധനഗ്നയായ സ്ത്രീകളും വെപ്പാട്ടിമാരും നെബുക്കദ്നേസറിനുണ്ടായിരുന്നതുപോലെ ആയിരിക്കുമ്പോൾ അവിടെ ഭിത്തിയിൽ ഒരു കൈയെഴുത്ത് എഴുതപ്പെടാൻ തുടങ്ങി.
And we see the handwriting on the wall. We see that every nation is condemned. God is going to take his church, the born again.
സാധാരണ വ്യക്തിക്ക് കാണാൻ കഴിയുന്നതിലും ഉയർന്നു കാണാൻ കഴിയുന്ന ദീർഘദർശിമാർ അത് വരുന്നത് കാണുന്നു. നാം അത് കാണുന്നത് വചനത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിനാലാണ്. ഇനിയും ജലത്താലല്ല, എന്നാൽ ഈ പ്രാവശ്യം അഗ്നിയാലായിരിക്കും. നാം ഭിത്തിയിൽ കൈയെഴുത്ത് കാണുന്നു. എല്ലാ ദേശങ്ങളും കുറ്റം വിധിക്കപ്പെട്ട് നാം കാണുന്നു. ദൈവം തന്റെ വീണ്ടും ജനിക്കപ്പെട്ട സഭയെടുക്കാൻ പോവുകയാണ്. പിൻ സമയത്തെ ലൂഥറിന്റെ കാലഘട്ടത്തിലും മെത്തഡിസ്റ്റ് കാലഘട്ടത്തിലും അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൽ സത്യഹൃദയത്തോടെ നിദ്ര പ്രാപിച്ചവർ എഴുന്നേൽക്കുന്ന നാഴിക ഇതാ വരുന്നു. വിത്ത് ആദ്യം ചെറിയൊരു ഇല മാത്രമായിരുന്നിട്ട് ഇപ്പോൾ അതൊരു തണ്ടായിരിക്കുന്നു.
And the resurrection will come. All those will make up the great, beautiful body of the Lord Jesus soon as his hand.
എന്നാൽ അതെല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ട് ആ ജീവൻ എല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ട് പുനരുത്ഥാനം വരും. ഇതെല്ലാം കൂടി കർത്താവായ യേശുവിന്റെ സുന്ദരമായ ശരീരത്തെ ഉണ്ടാക്കി വരുന്നത് ഉടനെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് നിരസിച്ച് കളയുന്നവർ പുറത്തുള്ള ഇരുളിൽ തള്ളിക്കളയപ്പെടുകയും അവിടെ കരച്ചിലും വിലാപവും പല്ലുകടിയും ഉണ്ടാകും എന്ന് നീ പറഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവമേ, ഒരു വ്യക്തി പോലും അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ അനുതപിക്കുന്ന ഹൃദയത്തോടും നീ ഞങ്ങളെ എടുത്തിരിക്കുന്ന പൊടിയിലേക്ക് ഞങ്ങളുടെ തല കുനിച്ചുകൊണ്ട് നിന്റെ വരവ് താമസിക്കുന്ന പക്ഷം ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും.
God be merciful to us as I plead for this waiting audience. After this message tonight, I pray that you will wake up people to the realization of their standing in your presence.
ദൈവമേ, ഞങ്ങളോട് ദയ കാണിക്കണമെന്ന് ഈ കാത്തു നിൽക്കുന്ന ശ്രോതാക്കൾക്കായി ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിലെ ഈ സന്ദേശത്തിന് ശേഷം നിന്റെ സന്നിധിയിലെ അവരുടെ നിലപാടിനെ കുറിച്ച് ബോധമുള്ളവരായിരിക്കാൻ ഈ ജനങ്ങളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
And while we have our heads bowed, is there a person in here? How many, brother, is bound to be plenty of you? That you realize that your life hasn't coped with God's word.
നമ്മുടെ തലകളെ വണങ്ങിയിരിക്കുമ്പോൾ ആരെങ്കിലും ഇവിടെ, അല്ലെങ്കിൽ എത്ര പേർ, കാരണം വളരെ പേരുണ്ടായിരിക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. എത്ര പേർ ഇവിടെ നിങ്ങളുടെ ജീവൻ ദൈവത്തിന്റെ വചനവുമായിട്ട് ഒത്തുചേരുന്നില്ല എന്ന് തിരിച്ചറിയുന്നവരായിട്ടുണ്ട്. നിങ്ങൾ തീരുമാനമെടുക്കാൻ മടിക്കുകയും പകുതി വഴി വിശ്വസിച്ചുമിരിക്കുന്നു. നിങ്ങൾ സ്വൽപ്പം ലൗകികത എടുത്തിരിക്കുകയും സ്വൽപ്പം ഇതും സ്വൽപ്പം അതും എടുത്തിട്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ അതുമായി രോഗിതരും ക്ഷീണിതരുമാകുന്നു. ഹോ, നിങ്ങൾ സഭയിൽ ചേർന്നിരിക്കുന്നു, അത് സത്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ഇല്ലായിരിക്കാം, എനിക്കറിയില്ല.
There might be an atomic missile destroy this whole thing and annihilation before day breaks in the morning. Remember, it's daylight in Russia now.
എന്നാൽ ഒരുപക്ഷേ നാളെ പ്രഭാതത്തിന് മുമ്പ് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വന്നേക്കാം. നാളെ രാവിലെ പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് ഒരാറ്റോമിക മിസൈൽ മുഴുവൻ കാര്യങ്ങളെയും നശിപ്പിച്ച് ഉന്മൂലനം ചെയ്തിരിക്കാനിടയുണ്ട്. ഓർക്കുക, റഷ്യയിൽ ഇപ്പോൾ പകലാകുന്നു. അവൻ പറഞ്ഞു, രണ്ടുപേരൊരു കിടക്കമേലായിരിക്കും. അവൻ വരുമ്പോൾ ഒരുപക്ഷെ എവിടെയെങ്കിലും രാത്രി സമയമായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും.
Are you satisfied in your heart in the light of God's word? You have been born again of the Spirit of God, and the fruits of the Spirit follow your life. With love, joy, peace, long-suffering, goodness, faith, meekness, patience.
ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചിരിക്കുകയും ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയോട് പിന്തുടർന്നിട്ട് നിങ്ങൾ സന്തുഷ്ടരാണോ? ഇത് നിങ്ങളെ പിന്തുടരുന്നുണ്ടോ?
As to raise your hand to God and you acknowledge your wrong and saying, God, be merciful to me and help me to be the type of Christian that you would desire me to be by giving me the Holy Spirit and let me live a godly life. Would you raise your hand to God? God bless each one. Many, many hands are up.
ഇല്ലെങ്കിൽ നിങ്ങൾ അത്രമാത്രം വിവേകമുള്ളവരായിട്ട് ഞാനിത് വേറൊരു രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിങ്ങൾ തെറ്റാണെന്ന് അംഗീകരിക്കുകയും ദൈവമേ, എന്നെ നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിസ്ത്യാനിയാക്കുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനെ തന്ന് സഹായിക്കുകയും ഒരു ദൈവീക ജീവിതം ജീവിക്കുന്നതിന് എന്നോട് കരുണ കാണിക്കുകയും ചെയ്യുമോ എന്ന അപേക്ഷിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൈകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമോ? നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ വളരെയധികം കരങ്ങൾ ഉയർന്നിരിക്കുന്നു. ആ സമയത്ത് കൈകൾ ഉയർത്താൻ കഴിയാതെ മറ്റാരെങ്കിലും ഇപ്പോൾ കൈകൾ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Man, God bless you, lady. God bless you, lady. God bless you, sir. God bless you, sister. God bless you, little boy.
സ്ത്രീകളും പുരുഷന്മാരുമായ നിങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രീമാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മകനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
Do you realize that the seriousness of this? You don't come to church just to hear a message or to see a messenger, I mean. You come to hear the message. And the message is the Holy Spirit taking the word of God and giving it to you.
ഇതിന്റെ മഹാത്മ്യതയെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ സന്ദേശം നൽകുന്ന ഒരു ദൂതനെ കാണുന്നതിന് വേണ്ടി മാത്രമായി പള്ളിയിൽ വരുന്നില്ല, എന്നാൽ നിങ്ങൾ സന്ദേശം കേൾക്കുന്നതിനായി വരുന്നു. സന്ദേശം എന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തെ എടുത്ത് നിങ്ങൾക്ക് തരുന്നതാണ്.
Now, what about? Maybe in the morning it'll be too late. Are you willing in the presence of God to raise your hand, you who have not yet, and say, God, be merciful to me. I want your spirit in me.
ഇപ്പോൾ അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഒരുപക്ഷെ രാവിലത്തേക്ക് താമസിച്ചു പോയെന്നിരിക്കാം. ഇതുവരെയും കൈകളെ ഉയർത്താതിരുന്ന നിങ്ങൾ ഇപ്പോൾ ദൈവസന്നിധിയിൽ കൈകളെ ഉയർത്തിയിട്ട് ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ, നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ എനിക്ക് ആവശ്യമായിരിക്കുമെന്ന് പറയാൻ തയ്യാറാണോ?
God bless you, sir. God bless you. God bless you back there. God bless you and you and you and you. Yes. God bless you, sir. God bless you, sir.
ശ്രീമാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നിലായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെയും 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 അനുഗ്രഹിക്കട്ടെ. ശ്രീമാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രീമാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Would you be willing to say, God, I'm going down to the potter's house. I'm sick and tired. I've always wanted a consecrated life.
ദൈവമേ, ഞാൻ കുശവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതം ആഗ്രഹിച്ചിരുന്നു എന്ന് പറയാൻ തയ്യാറാണോ?
And tonight I'm going down to the potter's house to lay my heart down and say, God, break it all up. And give me a new heart, a new spirit, and put your spirit right in the middle of it. And let my life run right along according to your word.
ഇന്ന് രാത്രിയിൽ ഞാൻ കുശവന്റെ വീട്ടിലേക്ക് എന്റെ ഹൃദയത്തെ അവന്റെ അടുക്കലിട്ടുകൊണ്ട് ദൈവമേ, ഇത് മുഴുവനായി ഉടച്ചു കളഞ്ഞിട്ട് എനിക്കൊരു പുതിയ ഹൃദയത്തെയും പുതിയ ആത്മാവിനെയും തന്നിട്ട് നിന്റെ ആത്മാവിനെ അതിന്റെ മധ്യേ ഇട്ടിട്ട് എന്റെ ജീവൻ നിന്റെ വചനപ്രകാരം നയിക്കപ്പെടണമേ എന്ന് പറയാൻ പോവുകയാണ്.
Make me a Micah of this day that I can stand on, thus saith the Lord, in my vision, in my life that I live before you, not I, but the Spirit in me lives the life that the Bible requires. That's the way I want to be.
എന്നെ ഈ ദിവസത്തെ മീഖാവായാക്കിയിട്ട് യഹോവായ പ്രകാരം അരുളി ചെയ്യുന്ന വചനത്തിൽ നിൽക്കാൻ ഇടയാക്കണമേ. എന്റെ ദർശനവും ഞാൻ നിന്റെ മുമ്പാകെ ജീവിക്കുന്ന എന്റെ ജീവിതവും ഞാനല്ല, എന്നിലുള്ള ആത്മാവ് ബൈബിളിൽ ആവശ്യപ്പെടുന്ന ജീവിതത്തെ ജീവിക്കാനിടയാക്കണമേ. ആ രീതിയിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹോ ദൈവമേ, നിന്റെ ദയാലനെ അപ്രകാരമാക്കണമേ. കൈകളെ ഉയർത്തിയിട്ടില്ലാത്ത മറ്റാരെങ്കിലും ഇപ്പോൾ അത് ചെയ്യുമോ? മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹിളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
Just sit real quiet while you're praying now. Every head bowed, every eye closed, everyone praying. Just softly, sweetly accept it now.
ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിശബ്ദരായിരിക്കുക. എല്ലാവരും തലകൾ വണങ്ങി കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോൾ മൃദുവായും മധുരമായും അത് സ്വീകരിക്കുക.
Hold to God's unchanging hand. Build your hopes on faith.
been with God now.
ഇപ്പോൾ ദൈവത്തോടൊപ്പം വാതിലിനുള്ളിലാകുക.
When our journey is completed, oh, if to God you have been true, fair and bright your home in glory, your enraptured soul shall view. Now what must you do?
ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം?
Hold to God's unchanging hand. That's his word. Hold to God's unchanging hand. Build your hopes on things eternal. Hold to God's unchanging hand. Mm-hmm. Right there by.
അവൻ നിങ്ങളുടെ അടുക്കലായി തന്നെയുണ്ട്.
Looking back across the audience now. To a dear little man. Told his sweetheart goodbye the other day just for a little while. And another one sitting here somewhere. Told his sweetheart goodbye for just a little while. As they went out, they were holding to God's unchanging hand.
ഞാൻ ശ്രോതാക്കളുടെ ഇടയിൽ പിന്നിലായിരിക്കുന്ന ഒരു മനുഷ്യനെ നോക്കിയായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്റെ ഓമനയോട് കുറച്ചു നേരത്തേക്ക് വിട പറഞ്ഞിരുന്നു. പിന്നിലിരിക്കുന്ന വേറൊരാളും തന്റെ ഓമനയ്ക്ക് കുറച്ചു നേരത്തേക്ക് വിട പറഞ്ഞിരുന്നു. അങ്ങനെ അവർ പോയപ്പോൾ അവർ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിൽ പിടിച്ചിരുന്നു. അവരുടെ സ്നേഹമേറിയ ഭർത്താക്കന്മാർ ഇന്ന് രാത്രിയിൽ ഇവിടെയായിട്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിൽ പിടിച്ചിരിക്കുകയും അവരുടെ ഓമനകളെ വീണ്ടും കണ്ടുമുട്ടുമെന്നറിയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം അവർക്കില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഹോ, നിത്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രത്യാശയെ പണിയുക. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിൽ പിടിച്ചുകൊള്ളുക.
Our Heavenly Father, as the music sweetly calling, and it is a message, a preacher, the Holy Spirit, preaching to us now through the music, telling us what to do with this message tonight. Just hold to God's unchanging word.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സംഗീതമധുരമായ രാഗമിടുമ്പോൾ ഈ സന്ദേശം ഒരു പ്രാസംഗികനായ പരിശുദ്ധാത്മാവ് ഈ സംഗീതത്തിൽ കൂടെ ഇപ്പോൾ ഞങ്ങളോട് പ്രസംഗിക്കുകയും ഈ സന്ദേശവുമായിട്ട് ഇന്ന് രാത്രിയിൽ എന്ത് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുക. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, മാറ്റപ്പെടും, എന്നാൽ എന്റെ വാക്കുകൾ ഒരിക്കലും ഒഴിഞ്ഞുപോകുകയില്ല. അതിന് മാറ്റപ്പെടാൻ കഴിയുകയില്ല. അത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാകുന്നു.
Thy word have I hid in my heart, said the psalmist, that I'll sin not against you.
ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു.
There's been 20 or 30 hands up tonight, Father. Men and women have heard the word when faith cometh by hearing.
പിതാവേ, ഇന്ന് രാത്രിയിൽ 20 അല്ലെങ്കിൽ 30 കൈകൾ ഉയർന്നിരിക്കുകയും സ്ത്രീകളും പുരുഷന്മാരും വചനം കേൾക്കുകയും വിശ്വാസം കേൾവിയാൽ വരികയും ചെയ്യുന്നു. അവർ സർവസന്തുഷ്ടമായ ഈ ഒരു തീരുമാനമെടുക്കുകയും നിന്റെ സഹായത്താലും നിന്റെ കൃപയാലും ഈ നാഴിക തൊട്ട് അവർ നിന്നെ സേവിക്കുകയും ചെയ്യുന്നതാണ്.
Now won't you sweetly, Father, move down into their heart. Put your spirit in their new spirit. You had to give them a new spirit or they would never help their hand. They wouldn't have desired it.
ഇപ്പോൾ പിതാവേ, മാധുര്യതയോടെ നീ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുകയില്ലേ? അവരുടെ പുതിയ ആത്മാവിലേക്ക് നിന്റെ ആത്മാവിനെ ഇടുക. അവർക്കൊരു പുതിയ ആത്മാവ് നിനക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അവർ അവരുടെ കൈകളെ ഉയർത്തുകയില്ലായിരുന്നു, അവർ അത് ആഗ്രഹിക്കയില്ലായിരുന്നു. എന്നാൽ അവർ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടെ തന്നെ നിന്നുകൊണ്ട് അവരുടെ വികാസാവേശങ്ങളും അവരുടെ ആശയങ്ങളും മാറ്റുന്നതിനിടയാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ വാത്സല്യമുള്ളവരായിരിക്കുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നു. അതിനാൽ ചെറുപ്പക്കാർ മുതൽ വൃദ്ധന്മാർ വരെയായ ഇവർക്ക് നീ അവരോട് പറയാതെ അവരുടെ കരങ്ങൾ ഉയർത്താൻ കഴിയുകയില്ല. നീ അവരോട് സംസാരിച്ചിരിക്കുന്നതിനാൽ അവർ അത് ചെയ്തിരിക്കുന്നു. ഇതൊരു സ്നേഹദാനമായി ദൈവം അവർക്ക് ക്രിസ്തുവിനെ നൽകുന്നതാണ്. അവരവരുടെ ഹൃദയത്തെ സമർപ്പിച്ചിരിക്കുന്നു.
He that heareth my word, not your church. Your church has your word, and it isn't contrary to your word.
നിന്റെ മഹത്തായ ശബ്ദം പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്റെ വചനം കേട്ട് നിന്റെ സഭയുടെ എന്നല്ല, നിന്റെ സഭയുടെ പക്കൽ നിന്റെ വചനമുണ്ട്, അത് നിന്റെ വചനത്തിന് വിപരീതമല്ല.
But he that heareth my word and believeth on him that sent me hath everlasting life, and shall not come into the judgment, but has passed from death unto life.
എന്നാൽ എന്റെ വചനം കേട്ട് എന്നെ അയച്ചിരിക്കുന്നവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു.
Bless them, Father, with long life, with eternal life. And raise them up at the last day as thou hast promised. And may this be a great service of dedication when saints of the living God will rejoice and be renewed.
പിതാവേ, അവരെ ദീർഘായുസോടും നിത്യജീവനോടും കൂടെ നീ അനുഗ്രഹിക്കണമേ. അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതുപോലെ അവസാന നാളിൽ അവരെ ഉയർപ്പിക്കണമേ. ഇതൊരു സമർപ്പണത്തിന്റെ മഹത്തായ ശുശ്രൂഷയായിട്ട് ജീവനുള്ള ദൈവത്തിന്റെ വിശുദ്ധന്മാർ ആനന്ദിക്കുകയും പുതുക്കപ്പെടുകയും ചെയ്യാനിടയാക്കണമേ.
Everyone, if there is any present, may they be healed. May your spirit be manifested to Christ our Lord.
രോഗികളായ എല്ലാവരും ആരെങ്കിലും ഇവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ അവർ സൗഖ്യം പ്രാപിക്കാനിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ കൂടി നിന്റെ ആത്മാവ് വെളിപ്പെടാനിടയാക്കണമേ.
Now with our heads raised just a moment, I wonder you that raised your hand, I believe you accepted what you said. But And I believe that you were sincere, and I take you to God's word, which is the truth.
ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ ഉയർത്താം. ഇപ്പോൾ കൈകൾ ഉയർത്തിയവരായ നിങ്ങൾ എന്താണോ നിങ്ങൾ പറഞ്ഞത് അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ ദൈവത്തിന്റെ വചനമായ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നു.
Now, there's only one question. Where did you mean that? If you did, it was God knocked at your heart. That's right. Now, if you really meant that, then the old things have passed away. God said so. It can't change.
ഇപ്പോൾ അവിടെ ഒരു ചോദ്യം മാത്രമായിട്ടുള്ളത് നിങ്ങൾ അത് അർത്ഥമാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ അത് അർത്ഥമാക്കുന്നുവെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാകാൻ കഴിയുകയില്ല. എന്റെ വാക്കുകളെ കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് യേശു പറഞ്ഞു.
I think if it really taken place in your heart that you would feel grateful enough to God that you'd like to walk up to his altar here and kneel down and give him thanks for what he's done for you.
അത് വാസ്തവമായും നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അത്രമാത്രം നന്ദിയുള്ളവരായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ഇവിടെയുള്ള അവന്റെ വേദിയിലേക്ക് വന്ന് അവൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി ഇവിടെ വന്ന് മുട്ടുകുത്തി നന്ദി പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യും.
And while the sister continued with the same song, I would like for everyone that raised their hand along with those who did not that wish they should come up and let's kneel down and give a word of thanks to the Almighty for what He has done for us. That proves you were sincere.
ഇപ്പോൾ സഹോദരി ഇതേ പാട്ടിന്റെ രാഗം തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കൈകൾ ഉയർത്തിയ സകലരും അതോടൊപ്പം കൈകൾ ഉയർത്താതെയുള്ളവരും അവർ ആഗ്രഹിക്കുന്ന പക്ഷം എഴുന്നേറ്റിട്ട് ഇവിടേക്ക് വരിക. നമുക്ക് മുട്ടിൽമേൽ നിന്നുകൊണ്ട് സർവശക്തനായവന് അവൻ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാത്തിനുമായി നന്ദി പറയാം. അത് നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെന്ന് തെളിയിക്കും. ഹോ, ഞാനങ്ങനെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്കിവിടെ വളരെയധികം പാസ്റ്റർമാരും സുവിശേഷകരും ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കൾ കടക്കുന്നത് കാണുന്നതിനായി ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ട്. പാസ്റ്റർമാരായി നിങ്ങൾ ഇവിടേക്ക് കടന്നു വരിക. സഹോദരന്മാരായി നിങ്ങൾ ഇവിടെയായിട്ട് അവരുടെ സ്ഥാനമെടുക്കുക. ഈ പ്രിയപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥന അർപ്പിക്കാൻ പോകുന്നതാണ്.
According to the word, I give it a test drive. They raised their hands that they would accept God's eternal word this night and believe. And I said, now we pray.
നിങ്ങൾക്കറിയാമോ, വചനപ്രകാരം ഞാനിതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ് കൊടുത്തത്. അവർ ദൈവത്തിന്റെ വചനത്തെ ഇന്ന് രാത്രിയിൽ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അവരുടെ കൈകൾ ഉയർത്തുകയും ചെയ്തു. നാം ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു.
Now look what Jesus said. Let's take it to the Word. Now, we have a lot of fantastic, but let's take it to the Word. Jesus said, He that heareth my word and believeth on him that sent me has everlasting life and shall not come to the judgment but pass from death unto life. God said so. That settles it forever.
ഇപ്പോൾ യേശു എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. നമുക്കതിപ്പോൾ വചനത്തിലെടുക്കാം. നമുക്ക് വളരെയധികം അതിവിചിത്രമായ കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്കിത് വചനത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി നോക്കാം. യേശു പറഞ്ഞു, എന്റെ വാക്കുകേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു, അതെന്നേക്കുമായി ഉറപ്പിച്ചുമിരിക്കുന്നു.
Except my Father draws him. And all that the Father has given me will come to me.
യേശു പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ എത്താൻ കഴിയില്ല. പിതാവ് എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും.
Now that lost, he that eats my flesh and drinks my blood has everlasting life, and I'll raise him up at the last day.
ആരും നഷ്ടപ്പെടുകയില്ല. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും.
Oh, how marvelous to look on this altar.
Amen.
When one soul's worth 10,000 worlds.
They never come to join a church. They come because they are a member of the body of Christ. They come here to offer thanksgiving and praise.
ഒരാത്മാവ് തന്നെ 10,000 ലോകത്തിന്റെ വിലയ്ക്കും അപ്പുറത്ത് അനുയോജ്യമായിരിക്കുമ്പോൾ ഈ വേദിയിലേക്ക് നോക്കുന്നത് ഓ എത്ര അത്ഭുതകരമായിരിക്കുന്നു. അവർ ഒരു സഭയിൽ ചേരുന്നതിനു വേണ്ടി ഒരിക്കലും വന്നിട്ടില്ല. അവർ ക്രിസ്തുവിന്റെ ശരീരത്തിൽ അംഗമായിരിക്കുന്നതിനാൽ അവർ വന്നിരിക്കുന്നു. അവർ നിനക്ക് നന്ദി അർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി വന്നിരിക്കുന്നു.
With a peaceful and sweet, humble spirit that'll bring forth the fruits and righteousness of Christ as long as there's breath in their body and go home to glory.
ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അവരെ അഭിഷേകം ചെയ്ത് ഈ വേദിയിലുള്ള സകല ഹൃദയങ്ങളെയും ഒരു സമാധാനത്തോടും മാധുര്യതയോടും സാമ്യതയോടും കൂടി ആത്മാവിനാൽ നിറച്ചിട്ട് അവരുടെ ശരീരത്തിൽ ശ്വാസമുള്ളിടത്തോളം ക്രിസ്തുവിന്റെ നീതിയുടെ ഫലങ്ങൾ കൊണ്ടുവന്ന് മഹത്വത്തിലുള്ള അവരുടെ വീടുകളിലേക്ക് പോകാനിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുവിശേഷകരും പാസ്റ്റർമാരുമായി നിങ്ങൾ ഞങ്ങളിവിടെ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഞങ്ങളോടൊപ്പം ഇവിടെ ചുറ്റുമായി വന്ന് നിൽക്കുക. സഭകളുമായുള്ള നിങ്ങളുടെ സംബന്ധം എന്തായിരുന്നാലും അതൊരു കാര്യമല്ല. അതിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഈ ജനങ്ങളുടെ ചുറ്റുമായി നിങ്ങൾ വന്ന് നിൽക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയും ആരെങ്കിലും ഈ വഴിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ടോ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ കുറിച്ച് നാണിച്ചാൽ ദൂതന്മാരുടെ മുമ്പിൽ നിങ്ങളെ കുറിച്ച് അന്ന് രാവിലെ സമയം ഞാനും നാണിക്കും.
Are you ashamed before this little audience tonight to take your stand? Are you ashamed? He that will confess me before man, him will I confess before my Father.
നിങ്ങളുടെ നിലപാടെടുക്കുന്നതിന് വേണ്ടി ഈ ചെറിയ കൂട്ടം ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ലജ്ജിക്കുന്നുവോ? നിങ്ങൾ ലജ്ജിക്കുന്നുണ്ടോ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും.
While they're offering thanksgiving to God for the pardoning of their sins.
അവരവരുടെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക.
Confessing that they have not been sufficiently placed into the body of Christ. And they come tonight to take their position by the guidance of the hand of God and the Word.
ഓ മനുഷ്യജാതിയുടെ പിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഇവർ പൂർണ്ണ രീതിയിൽ ക്രിസ്തുവിന്റെ ദേഹത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവർ ദൈവത്തിന്റെ വചനത്താലും അവന്റെ കരങ്ങളാലും നയിക്കപ്പെട്ട് അവരുടെ സ്ഥാനത്തെ എടുക്കാൻ വന്നിരിക്കുന്നു. നീ അവരെ ദൈവരാജ്യത്തിങ്കൽ അവർക്ക് സേവനം ചെയ്തിരിക്കേണ്ടത് എന്തായിരിക്കുന്നുവോ അവിടെ സ്ഥാനപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരേക മനസ്സോടെ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വിശുദ്ധ വചനത്തിൽ വിശ്വസിക്കാൻ ഇടയാക്കണമേ.
And may you by the Holy Spirit speak to them, and may they just by the inspiration be led to the position in the body of Christ until which you have called them.
നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ അവരോട് സംസാരിക്കുകയും ഒരു പ്രേരണയാൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നതായ സ്ഥാനത്തേക്ക് നയിക്കപ്പെടണമേ.
How we thank thee for this. This is glorious in thy sight. It thrills our heart to see men and women who will kneel humbly at an altar and confess their wrongs and plead for mercy. Take them through, Lord.
ഹോ ദൈവമേ, ഞങ്ങൾ ഇതിനായി നിനക്ക് നന്ദി പറയുന്നു. നിന്റെ കാഴ്ചയിൽ ഇത് മഹത്വമേറിയതാകുന്നു. സ്ത്രീകളും പുരുഷന്മാരും വേദിയിലേക്ക് വന്ന് മുട്ടുകുത്തി നിന്ന് താഴ്മയോടുകൂടി അവരുടെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നതും കരുണയ്ക്കായി കേഴുന്നതും കാണുന്നതും ഞങ്ങളുടെ ഹൃദയത്തെ രോമാഞ്ചം കൊള്ളിക്കുന്നു. കർത്താവെ, അവരെ നയിക്കണമേ. നിന്റെ അഭിഷിക്ത സേവകരും വചനത്തിന്റെ ശുശ്രൂഷകരും ഈ ജനങ്ങളുടെ കൂടെ നിൽക്കുകയും കൂടാതെ ഞാനും ഈ വിശുദ്ധ മേശയ്ക്കരികെയായി നിൽക്കുകയും ചെയ്യുന്നു.
This is a wonderful moment. The angels of God have struck down their camp along the side of this place tonight. For it is written in the Word, the angels of God are encamped about those who fear Him.
ഇതൊരു അത്ഭുതകരമായ നാഴികയാകുന്നു. ദൈവദൂതന്മാർ ഇന്ന് രാത്രിയിൽ ഈ സ്ഥലത്തിന് ചുറ്റുമായും അവരുടെ കൂടാരമടിച്ചിരിക്കുന്നു. കാരണം യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇപ്പോൾ നമുക്ക് ചുറ്റുമായുള്ള മഹത്തായ ഈ അദൃശ്യ ലോകത്തിൽ നമ്മുടെ വികാരാവേശങ്ങളെ അനുതാപത്തിലേക്ക് ഉയർത്തുകയും നാം ചെയ്തിരിക്കുന്നതായ തെറ്റുകളെയും ദുഷ്ടതകളെയും നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. കർത്താവെ, അനുതാപത്തോടുകൂടിയ ഹൃദയമായിട്ട് ഞങ്ങളുടെ ദുഷിച്ച വഴികളെ സമർപ്പിക്കുകയും ഞങ്ങൾ ദിവ്യകരുണയ്ക്കായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് കരുണയെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നൽകുകയും നിന്റെ വചനത്തെ നിവൃത്തിയാക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തോട് താഴ്മയോട് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വചനത്തിന് ഉതകുന്ന വണ്ണം ഞങ്ങളുടെ സ്വഭാവങ്ങളെയും ജീവിതങ്ങളെയും വളച്ചെടുക്കണമേ. ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.